ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭ്യസനം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു, അതോ ഞാൻ ഇവിടെ പറഞ്ഞു നിന്ന് ഓർക്കുന്നില്ല, ഈ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ന്യായശാസ്ത്രിമാർ കർത്താവായ യേശുവിനെ സമീപിച്ചപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ കർത്താവ് ഇവരോട് ഇങ്ങനെ പറഞ്ഞു, 22 മത്തായി സുവിശേഷം 22 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിയാൽ തെറ്റിപ്പോകും. ഇത് പറഞ്ഞത് ആരോടാണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 18 വർഷം ന്യായപ്രമാണം അഭ്യസിച്ച് ആ 18 വർഷത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പഠനത്തിന് ശേഷം അവർ ന്യായപ്രമാണം വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം അവർ പ്രാപ്തന്മാരായി എന്നുള്ളതായ ഉത്ബോധം വന്നിട്ട് അവർക്കൊരു താക്കോൽ കൊടുത്ത് അവരെ ന്യായപ്രമാണം ഓപ്പൺ ചെയ്യുവാൻ തക്കവണ്ണം അവർ അധികാരം പ്രാപിച്ചു എന്നുള്ള ഒരു സിമ്പലായി കൊടുക്കുന്ന അതിൻ്റെ പിന്നാലെ ശാസ്ത്രിമാരായി തീർന്നവരോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായാൽ തെറ്റിപ്പോകുന്നു. ദ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ ഗെറ്റിംഗ് സം നോളജ് അബൌട്ട് ദ വേർഡ്സ് വിച്ച് ഇസ് റിട്ടൺ ഓവർ ഹിയർ, ബട്ട് ദ റിയൽ തിങ് വിച്ച് ഹാസ് ബിൻ മെൻഷൻ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗ്രഹിച്ച് അതിന് പ്രകാരം ഉണ്ടാകുന്ന രൂപാന്തരമാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ അടിസ്ഥാന വേദോപദേശങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതൊരു ഒരാഴ്ചയെങ്കിലും എടുക്കാതെ യാതൊരു നിവൃത്തിയില്ല. എങ്കിലും അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യം മാത്രം തൊട്ടുതൊട്ട് എന്ന് പറവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് അതേ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 15 ഒന്ന് വായിച്ചാട്ട്. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ഈ വിഷയം എടുക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. ഈ അടിസ്ഥാന വേദോപദേശങ്ങളായി നമ്മൾ പെന്തക്കോസ്ത് ലോകം പഠിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2 38 മുതൽ 41 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചിട്ട് അതാണ് അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് പഠിപ്പിക്കാറുള്ളത്. അതിൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ സെഹിയോൻ മാളികയിൽ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ മേൽ ആവശിച്ചു. ആവശിച്ച ശേഷം അതെല്ലാവരും അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയ ശേഷം അവിടെ കൂടി വന്ന ഭക്തിയുള്ള യഹൂദ പുരുഷന്മാരോട് ഈ അപ്പോസ്തലനായ പത്രോസ് ശേഷം 11 പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർകൊണ്ട് പ്രബട പ്രസംഗ വിഷയം ബാഹ്യമായിട്ടുള്ള വേറെ ഒരു കാര്യവുമല്ല, അവർ ക്രൂശിച്ച യേശുവിനെ പിതാവും ദൈവവുമായും ഉയർത്തെഴുന്നേൽപ്പിച്ച് താൻ സ്വർഗസ്ഥലങ്ങളിലേക്ക് പോയി വാക്യത്തിൻ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്ത വിഷയമാണ് അവിടുത്തെ പ്രസംഗ വിഷയം. അങ്ങനെ പ്രസംഗിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഭക്തിയുള്ള പുരുഷാരം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അതിന് പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 3 ഉപദേശം അവിടെ പ്രസംഗമായിട്ട് നമുക്കറിയാം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ വാഗ്ദത്തം, നിങ്ങൾക്കും നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തിയ ദൂരസ്ഥന്മാരായ ഏവർക്കും വളരെ അബൌട്ട് റിസീവിങ് ദി ഹോളി സ്പിരിറ്റ്, ദാറ്റ്സ് എ പ്രോമിസ് വിച്ച് ഹാസ് ബിൻ ഗിവൺ ടു ഓൾ ദ ജനറേഷൻസ്. അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഉടനെ 4 ഉപദേശം അവിടെ പറഞ്ഞത് വേർപാട് പാലിക്കണം എന്നുള്ള ഉപദേശമാണ്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000 പേർ അവരോട് ചേർന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ ഉപദേശമല്ല, പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ദേ ഹാവ് ഡൺ, അവർ ചെയ്ത ക്രിയ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സാധാരണഗതിയിൽ പെന്തക്കോസ്തല ലോകത്തിൽ അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് പഠിപ്പിക്കുമ്പോൾ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, വേർപാട്, അപ്പോസ്തലീയ കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഇങ്ങനെ 7 പഠിപ്പിക്കാറുള്ളത്. ഞാൻ വേദപുസ്തകം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അടിസ്ഥാനം എന്നുള്ള പേരോടുകൂടി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വാക്യം അവിടെയുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള Hebrews 6:1, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ടതിന് നാം ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കർത്താവിൻ്റെ ഉദ്ദേശം എബ്രായലേഖന കർത്താവ് പറയുമ്പോൾ മാനസാന്തരപ്പെടണം, കർത്താവ് ദൈവത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസത്തിൽ കടന്നു വരണം, പിന്നെ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ പഠിക്കണം, കൈവപ്പിനെ കുറിച്ച് പഠിക്കണം, മരിച്ചവരുടെ പുനരുത്ഥാനം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം, നിത്യശിക്ഷാവിധി എന്നുള്ള വിഷയം മനസ്സിലാക്കണം. ഇത്രയും മനസ്സിലാക്കിയ ശേഷം ഈ അടിസ്ഥാനങ്ങൾ പിന്നെയും ഇട്ടുകൊണ്ടിരിക്കാതെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ പ്രസ്താവിച്ചതുപോലെ യേശുവിനെ പോലെ ആയിത്തീരുന്നതിനുള്ള ആ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പുസ്തകം എഴുതിയത് എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അടിസ്ഥാന ഉപദേശങ്ങളായി എഴുതിയിരിക്കുന്ന കാര്യം ഓർപ്പിക്കട്ടെ. ഈ രണ്ടിനകത്തും ഒരുപോലെ ആദ്യം തുടങ്ങിയിരിക്കുന്നത് മാനസാന്തരം. നമുക്ക് മാനസാന്തരം എന്നുള്ള വിഷയം ഒന്ന് പഠിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. മാനസാന്തരത്തിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ നാഥനാകുന്ന കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ ദൈവത്തോടുള്ള സഹിത്വത്തിൽ ദൈവത്തോടുകൂടെ പ്രമോദിച്ചുകൊണ്ട് ദൈവിക കൂട്ടായ്മയിൽ മുൻപോട്ട് പോകാനായിട്ടാണ് താൻ മറ്റു പലതിനെയും നിർമ്മിച്ച ശേഷം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ചാക്കിയിട്ട് ദൈവിക ജ്ഞാനം അവൻ്റെ ഉള്ളിൽ കൊടുക്കുവാനൊക്കെ വേണം. അവൻ തൻ്റെ മൂക്കിലെ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എ പാർട്ട് ഓഫ് ഗോഡ് ഹാസ് ബീൻ ഗിവൺ ടു മാൻ. മറ്റുള്ള മൃഗജാലങ്ങളെക്കാളൊക്കെയുമുള്ള ഏറ്റവും വലിയ വിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക സ്വഭാവം അഥവാ ദൈവിക ജ്ഞാനം മനുഷ്യനിലേക്ക് പകരപ്പെടുവാനാണ് നമ്മൾ ഇടയായിത്തീർന്നത്. അവൻ തൻ്റെ തൻ്റെ വായിൽ നിന്ന് ജീവശ്വാസം നമ്മുടെ ഉള്ളിൽ ഊഴിത്തന്ന മനുഷ്യനിൽ അപ്രകാരം ഒരു ദിവ്യജ്ഞാനം കൊടുത്തു. ചിലപ്പോൾ ചില നിരീശ്വരവാദികളൊക്കെ, ഞാനും ഏതാണ്ട് 5 വർഷത്തോളം ഈ ഒരു എത്തിസ്റ്റായിട്ട് നിരീശ്വരവാദമൊക്കെ പറഞ്ഞ് നടന്ന വ്യക്തിയാണ്. എനിക്കറിയാം നിരീശ്വരവാദത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞു നടന്ന് ഞാൻ ഇപ്പം പലപ്പോഴും പല നിരീശ്വരവാദികൾ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ആനിമൽ. മാമൽസ് എന്ന് പറഞ്ഞ് മനുഷ്യനെയും കൂടെ ഫിസിയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ സോളജിക്കലായിട്ടോ മാമൽസിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേച്ച് മനുഷ്യൻ ഹീസ് ഓൺലി എ റാഷണൽ ബീയിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന പറയുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം നിൽക്കുന്നത്. എന്നാൽ ആ ചിന്താഗതികൾക്ക് ഇപ്പോൾ വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഓർമ്മ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുമ്പോൾ ഇത് വളരെ സത്യമാണ് എന്നുള്ള വിഷയം തെളിയിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അപ്പുറം അവിടെ ചിന്താഗതിക്കും വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ വരുമ്പോൾ ഞാൻ അവരോട് ചിലരോട് ചോദിക്കാറുണ്ട്, ഈ ഒരു 1000 വർഷത്തിന് മുമ്പുള്ള ഒരു കാക്ക, അവൻ്റെ കൂട്, അവൻ്റെ ജീവിതചര്യ എല്ലാം ഇന്ന് നോക്കിയാലും എന്തുവാ അതുപോലെ തന്നെ. ഒരു കുഴിമുയലിനെ എടുത്താൽ അവൻ്റെ ജീവിതചര്യയും അവൻ്റെ പാർപ്പിടവും എല്ലാം ഒരുപോലെ തന്നെ. റാബിറ്റ്, ദ വെരി ഓൾഡ് വേ, ദർ ഇസ് നോ എക്സ്പാൻഷൻ, ദർ ഇസ് നോ ചേഞ്ച് അറ്റ് ഓൾ. അതേസമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം ചെല്ലുന്നതിൻ്റെ താമസത്തിന് മാറ്റം, അവൻ്റെ കൾച്ചറിന് മാറ്റം, അവൻ്റെ വേഷത്തിന് മാറ്റം, ഓരോരോ അവസ്ഥകൾക്കനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം വന്നിരിക്കുന്നു. മൃഗജാലങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. വല്ല ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് നടത്തിയിട്ടുള്ളത് ആരാ? ഓൺലി മാൻ. വൈ? അതിനാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ഈ മനുഷ്യന് മാത്രം ഇപ്രകാരമുള്ളതായ ഒരു ബുദ്ധിശക്തിയൊക്കെ ലഭിപ്പാനിടയായിത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകലത്തെ നിർമ്മിച്ച ദൈവത്തിൻ്റെ ഒരു ഭാഗം ഈ മനുഷ്യനിൽ വ്യാപരിക്കുന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പാപം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ. സകലത്തെയും നിർമ്മിച്ച ശേഷം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 1:26 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, Genesis 1:26-27 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സകല ഭൂചരജന്തുക്കളുടെ മേലും സകലത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം, വാഴുവീൻ എന്ന് പറഞ്ഞുകൊണ്ട്, ആക്ച്വലി ദ റൂളിംഗ് പവർ ഹാസ് ബീൻ ഗിവൺ അൺ ടു ദ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യനാണ് സകലത്തെയും വാഴുവാനുള്ള അധികാരം കൊടുത്തത്. അങ്ങനെ സകലത്തെയും വാഴുവാൻ നിയമിച്ചാക്കിയപ്പോൾ ഈ വാഴ്ചയ്ക്കുള്ള അധികാരം മനുഷ്യന് ലഭിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, കർത്താവ് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൂതന്മാരുടെ യുഗം എന്ന് പറയുന്നത്, ദ ഡിസ്പെൻസേഷൻ ഓഫ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എൻ്റെ വിശ്വാസം. ആ ഡിസ്പെൻസേഷൻ ഓഫ് ഏഞ്ചൽസ് ദൂതന്മാരെ ആക്കി വെച്ചിരുന്ന കാലത്ത് ദൈവത്തെ ആരാധിപ്പാൻ നിയമിക്കപ്പെട്ടവരായിരുന്നു ലൂസിഫർ. അവന് പറയുകയാണ്, എൻ്റെ സിംഹാസനം, അത്യുന്നതനായ ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന നക്ഷത്രങ്ങളുടെ മീതെ ഞാൻ കൊണ്ടുവച്ചു, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞ് അവനെ നിയമിച്ചാക്കിയിരുന്ന സ്ഥാനം വിട്ട് അവൻ ഉന്നതമായ പദവി ആഗ്രഹിച്ച് ദൈവത്തോട് സമനാകുവാൻ അവൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി അവനെ അവിടുന്ന് തന്നെ താഴെയിട്ടു. ദ മീനിങ് ഓഫ് ദിസ് അർണോ ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മീനിങ് ഈസ് ദ കാരിയർ ഓഫ് ലൈറ്റ്, പ്രകാശവാഹകൻ. നമ്മുടെ മലയാളത്തിൽ അതിനെ അരുണോദയപുത്രൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹി ഈസ് ദ കാരിയർ ഓഫ് ലൈറ്റ്, പ്രകാശവാഹകനായിരുന്നവൻ. അവൻ്റെ ഹൃദയം ഗർവം കൊണ്ട് നിഗളിച്ചു. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായവും യെശയ്യാ പ്രവചനം 14-ാം അധ്യായവും രണ്ടും പഠിക്കുമ്പോൾ ദൂതന്മാരുടെ പാപങ്ങളെക്കുറിച്ച് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നിടത്ത് ദൂതന്മാരുടെ പാപം നിഗളമായിരുന്നു, അഹംഭാവമായിരുന്നു എന്ന് കാണാം. ഈ നിഗളം കയറിയ സ്ഥാനത്ത് അവനെ അവിടെ തള്ളിയിട്ട് കളഞ്ഞപ്പോൾ, ഹിസ് ലൈറ്റ് ഹാസ് ബീൻ ലോസ്റ്റ്, അവൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇഫ് ദ ലൈറ്റ് ഹാസ് ഗോൺ വാട്ട് വിൽ ഹാപ്പൻ, ഡാർക്നെസ് വിൽ ഓട്ടോമാറ്റിക്കലി കം. അങ്ങനെയാണ് അന്ന് പാർത്തിരുന്ന ദൂതന്മാരുടെ യുഗത്തിൽ പ്രകാശം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഭൂമി മുഴുവനും അന്ധകാരം കൊണ്ട് നിറയപ്പെടുവാൻ തകർന്നമടിയായിത്തു. അന്ധകാരം കൊണ്ട് നിറഞ്ഞെങ്കിലും ദൈവം ആ ഭൂമിയെ അങ്ങനെ വിട്ടില്ല. അന്ധകാരം കൊണ്ട് നിറഞ്ഞ ഭൂമിയെ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഒരു നാളെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും, ഞാൻ എല്ലായിടത്തും എൻ്റെ സാക്ഷി പറയുമ്പോൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ കോളേജ് വീട്ടിൽ നിന്ന് 100-120 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോളേജിലാണ് പഠിക്കാൻ പോയത്. ഹോസ്റ്റലിൽ താമസിച്ചിട്ട് ഐ ഹവ് നെവർ സീൻ എ സിംഗിൾ സിനിമ ഓർ ഡ്രാമ ഇൻ മൈ ലൈഫ്. അവിടെ ഇപ്പം അതിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് സിനിമ കാണാൻ താല്പര്യമില്ലായിരുന്നു. എനിക്കറിയാം അയ്യ, ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമകൾ എന്ന് പറഞ്ഞവർ ഈ സിനിമ ഒക്കെ കണ്ട് രസിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. സ്തോത്രം, കുറ്റങ്ങൾ യു നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ്. ഇഫ് ജീസസ് കംസ് ഇൻ അവർ ഹാർട്ട്, കർത്താവ് നമ്മുടെ ഉള്ളിൽ, നമുക്ക് ഏത് സ്വഭാവം വരും? വിൽ ബി ഗെറ്റിംഗ് ദ ക്യാരക്ടർ ഓഫ് അവർ ലോർഡ് അല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ പറ്റേ, ഈ ഗ്ലാസിനകത്ത് ഞാൻ ചായ എടുത്താൽ ചായ കാണും, വെള്ളം എടുത്താൽ വെള്ളത്തിൻ്റെ നിറങ്ങാണല്ലേ. നമ്മുടെ ഉള്ളിൽ യേശു വന്നാൽ വിൽ ബി ഗെറ്റിംഗ് ദ ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സ്വഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന മ്ലേച്ഛകരമായ സിനിമയും ഇതൊക്കെ കണ്ട് രസിക്കാൻ നോക്കൂ. ഒന്ന് പറയതേ മക്കളെ, വിശ്വാസികൾക്ക് പോലും പറയാൻ പേടില്ല. ഇപ്പൊ അവർക്കും ചിലർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് രസിച്ചില്ലെങ്കിൽ പ്രയാസമായിരിക്കുന്ന കാലഘട്ടം അങ്ങോട്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതായാലും ഞാൻ രണ്ടുപാടും അവിടെ താമസിച്ചിട്ട് ഞാൻ പറയും, അന്നത്തെ ഏറ്റവും വലിയ സിനിമാ നടനായിരുന്നു, പ്രായമുള്ളവർക്കൊക്കെ അറിയാം, പ്രേം നസീർ എന്ന് പറയുന്ന ഒരു വലിയ സിനിമ ആക്ടർ ഉണ്ടായിരുന്നു. അവിടുത്തെ ഡ്രമാറ്റിക് ക്ലബിൻ്റെ ഇനോഗ്രേഷന് ഈ പ്രേം നസീറിനെ കൊണ്ടുവന്നത്. ഏതാണ്ട് ഞങ്ങൾ 600 students were there in that hostels, about 6 hostels were there. ഞാൻ ഒഴിച്ച സകല വാർഡ് ബോയ്സ് ഉൾപ്പെടെ സകലരും സിനിമ കാണാൻ പോയി, ഈ ഡ്രമാറ്റിക് ഇത് പ്രേം നസീറിനെയും കാണാൻ പോയി. I myself alone left behind in the hostel and I was praying there. പക്ഷെ ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, ആ ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു നിരീശ്വരവാദിയായിട്ടാണ് പുറത്ത് വന്നത്. അത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പലപ്പോഴും വേദനിക്കാറുണ്ട്. മറ്റൊന്നുമല്ല. ഞാൻ സാത്താന്റെ പ്രകോപനത്തിന് കീഴ്പ്പെട്ടു. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആ കാരണങ്ങളൊന്നും പറഞ്ഞ് ആരെയും ഞാൻ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വചനത്തിൽ നിലനിൽപ്പാൻ എനിക്ക് കഴിയാതെ ഈ സാത്താന്റെ പ്രകോപനങ്ങളിൽ, ഓൾ ദി ടെംപ്റ്റേഷൻസ് വിച്ച് ഹി വാസ് ബ്രിങ്ങിങ് മീ, ഐ വാസ് ഫെയിലിങ്. ഞാൻ അങ്ങനെ തോറ്റുപോയത് കൊണ്ട് ഞാൻ പിന്നത്തേതിൽ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോയി. ഒരിക്കലും സിനിമ കാണാതെ ഞാൻ ഒരു ദിവസം 4 സിനിമ അവരെ കണ്ടിട്ടുണ്ട്. അത്രമാത്രം മൈ ഹാർട്ട് വാസ് കറക്റ്റഡ് ബൈ ദി സൈറ്റൻ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് എന്നെ അതിൽ നിന്നാൾ വിട്ടില്ല. 5 വർഷത്തിനകം ഞാൻ പിന്നെയും പഠിക്കാനായിട്ട് കടന്നുപോയി. 1 വർഷം ഞാൻ ഇവിടെ കെമിസ്റ്റായിട്ട് ജോലി നോക്കി. എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ കെമിസ്റ്റായിട്ടൊക്കെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഒരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡിനകത്ത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആസിഡ് വിച്ച് ഇസ് ഹാവിങ് മോർ റിയാക്ഷൻ ടു അവർ ബോഡി വിച്ച് ഇസ് ഹാവിങ് സിലിക്ക. സിലിക്കൻ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ അതിൻ്റെ എടുത്ത് കാണിക്കാൻ വേണ്ടി ഉള്ളതാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. സാധാരണ ബോട്ടിലിനകത്ത് വെച്ചേക്കത്തിൽ അതിനകത്ത് എൻ്റെ കൈ ഇളക്കാൻ ഇടയായി തീർന്നൊരു ഫലമായിട്ട് എൻ്റെ കൈ തരുമ്പോൾ നോക്കി അതറിയാം ഇപ്പോഴും ഇത്ര നീളമുണ്ട്, വ്യത്യാസമുണ്ട്. ഇത് കത്തിപ്പോയതാണ്. 14 days ഐ കുഡ് നോട്ട് ഈവൻ സ്ലീപ്പ്. അത്രമാത്രം ഞാൻ കിടന്ന് വേദന അനുഭവിച്ചു. പക്ഷെ ഒറ്റ ദിവസം പോലും ദൈവമേ എന്ന് വിളിച്ചില്ല. എൻ്റെ അപ്പച്ചോ എൻ്റെ അമ്മച്ചിയെ നോക്കി വിളിച്ചു. ഒരു ഗുണവും ഉണ്ടായില്ല. സ്വന്തം ഡോക്ടർമാർ വന്ന് ഡബിൾ മോഫിയ ഇഞ്ചക്ഷൻ വരെ എനിക്ക് തന്നു നോക്കി. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ദൈവത്തെ മറക്കുന്നവരേ നിങ്ങൾ ഓർത്തുകൊള്ളി. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എനിക്ക് അറിയാൻ കഴിയും. അയ്യൻ വിളിച്ച സന്ദർഭത്തിലും ആരും സഹായിപ്പാനില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം എന്നെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ താഴ്വീണ്ടെടുത്ത് എന്നെ കൈവിടാതെ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധകരമായ ഒരു കാലഘട്ടമായിരുന്നു ഈ 5 വർഷം. അന്ന് ഞാൻ സാധാരണ പറയും, അന്നൊക്കെ ഒരു ക്ലർക്കിന് ഇന്ത്യയിലെ കിട്ടുന്ന ശമ്പളം 80 രൂപ ശമ്പളമേ ഉള്ളൂ. ഒരു സ്കൂൾ ടീച്ചറിന് അന്ന് കിട്ടുന്ന ശമ്പളം, അത് എൽ ഡി ക്ലർക്കാണെങ്കിൽ 60 രൂപയേ ഉള്ളൂ, യു ഡി ക്ലർക്കാണെങ്കിൽ 80 രൂപ, വല്ല അലവൻസ് കൂടെ കിട്ടിയാൽ 100 രൂപയുടെ ശമ്പളം വന്നുള്ളൂ. ഒരു സ്കൂൾ ടീച്ചറിന് കിട്ടുന്ന ശമ്പളം വന്ന് ഏതാണ്ട് 70 രൂപ ശമ്പളം ഉള്ള സമയമാണ്. അന്ന് 200 രൂപ ശമ്പളത്തിൽ ഞാൻ ഒരു കെമിസ്റ്റായിട്ട് ജോലി നോക്കി. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ധൂർത്തടച്ച് നശിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. എന്നെ എൻ്റെ മാതാപിതാക്കന്മാരെ കണ്ടതിൻ്റെ മുമ്പിൽ കർത്താവ് എന്നെ സന്ദർശിച്ചു. എങ്കിലും ഞാൻ അനുസരിക്കാതെ മുൻപോട്ട് പോയ പാപിയിൽ പാപിയായിരുന്നു അടിപനായിരുന്നു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യ ദൂതന്മാർ പാപം ചെയ്തു, അവർ തേജസ് നഷ്ടപ്പെട്ടവരായിത്തീർന്നു, അവർ അന്ധകാരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് അവർ പാർത്തിരുന്ന ഭൂമിയും അന്ധകാരമായ അവസ്ഥയിൽ എത്തിച്ചേർന്നെങ്കിലും ഭൂമിയെ കർത്താവ് കൈവിട്ടില്ല, അതിനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. 5 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ അല്ലെങ്കിൽ ഞാൻ 1 വർഷമേ അങ്ങനെ കെമിസ്റ്റായിട്ട് ജോലിക്ക് പോയുള്ളൂ. അതിനുശേഷം വീണ്ടും പഠിപ്പാനായിട്ട് ഞാൻ ബോംബെയിൽ കടന്നു വന്നു. അവിടെ വന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫൈനൽ ഇയർ വെച്ച് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെടുവാൻ കർത്താവിനെ സഹായിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടായി. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ഫാഷനബിൾ കോളേജാണ് സെൻറ് സേവിയേഴ്സ് കോളേജ് എന്ന് പറയുന്നത്. പാഴ്സികൾ മാത്രം പഠിക്കുന്നു, പാഴ്സികളാണ് കൂടുതൽ പെർസെൻറ്റേജ് അവിടെ പഠിക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ഫാഷൻ അനുസരിച്ചൊക്കെ ഞാൻ ലോകത്ത് ജീവിച്ചെങ്കിലും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കതിനോടെല്ലാം ഒരു അപേക്ഷണുണ്ടായി. എനിക്കൊന്നറിയാം, യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ വി വിൽ ബി ഹാവിങ് എ റിയൽ അവേർഷൻ ടു ദിസ് വേൾഡ് ആസ് വെൽ ആസ് ദ വേൾഡ് ഇസ് സിൻ. അത് യഥാർത്ഥമായിട്ട് ഉണ്ടാകുമ്പോഴാണ് മാനസാന്തരം. ഞാൻ പിന്നെ അറിയാൻ കൊണ്ട് തെളിയിച്ചുകൊള്ളാം. ഏതായാലും അങ്ങനെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ഇടയ്ക്കിലേക്ക് അടുത്ത് വരുവാൻ എൻ്റെ ദൈവം എനിക്ക് ജീവിതത്തിൽ വലിയ ഭാഗ്യം ഒരുക്കിയത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ എൻ്റെ വിഷയം അതല്ലല്ലോ, എൻ്റെ സബ്ജക്റ്റിൽ ഞാൻ വരാം. സ്തോത്രം. ഇവിടെ അങ്ങനെ മനുഷ്യനെ പിന്നീട് ദൈവം ഈ ഭൂമിയെ വീണ്ടും റിനൗൺസ് ചെയ്ത് 6 ദിവസം കൊണ്ട് സകല ശ്രമിച്ച ശേഷം മനുഷ്യനെ ഉണ്ടാക്കി. ഞാൻ എൻ്റെ ഒരു സ്നേഹിതന് ഒരു അഡ്വക്കേറ്റ് ഒരു ബാരിസ്റ്ററുണ്ട് ശ്രീലങ്കക്കാരനാണ്. അദ്ദേഹം എന്നോട് പ്രാവശ്യം ഞങ്ങളുടെ പ്രാവശ്യം സംസാരിച്ചു കൊടുത്ത് അദ്ദേഹം പറഞ്ഞു, ഈ ദൈവം വളരെ ബുദ്ധിമാനാണ്. ദൈവം സകലത്തെയും സൃഷ്ടിച്ച ശേഷം ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് പുള്ളിയുടെ ഒരു വാദഗതി പറയുന്നത് എന്താണെന്നറിയോ, ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ബാക്കിയെല്ലാം സൃഷ്ടിച്ചായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ പറയുമായിരുന്നു, ഞാനും ദൈവം കൂടെ ഇതെല്ലാം ഉണ്ടാക്കിയായിരുന്നു എന്ന്. ഞാൻ മനുഷ്യനെപ്പോഴും എന്ത് ചെയ്യുന്നറിയോ, ഈസ് എക്സ്പെക്ടിങ് ടു എക്സോൾട്ട് ഹിംസെൽഫ്. അവനെ എപ്പോഴും ഉയർത്താനുള്ള പരിപാടിയാണ്. സകല ഗ്ലോറിയും ആരെടുക്കും? മനുഷ്യനെടുക്കും. അതിപ്പോൾ നമ്മുടെ എല്ലാം സ്വഭാവം അതാ. എന്നാൽ ഇതൊന്ന് മാറി കിട്ടാനുള്ള പരിപാടി നമ്മൾ നോക്കണം. പ്രൈസറോൺ ഇന്ന് ബന്ധുക്കോസിലെ ഭാഷമാരാണെങ്കിലും അവരുടെ പദവികളെല്ലാം അങ്ങോട്ട് പറഞ്ഞു ഒന്ന് പൊക്കിയൊക്കെ വെക്കുന്നതാ എല്ലാവർക്കും വലിയ കാര്യമായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ റിലീജിയസ് ലീഡേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ റെവറൻ്റ് വെരി റെവറൻ്റ് റൈറ്റ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഇതൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ ദൈവം വേണ്ട ഉള്ളിൽ ഒന്ന് വന്നായിരുന്നെങ്കിൽ, യേശു അവരുടെ ഉള്ളിൽ ഒന്ന് വന്നായിരുന്നെങ്കിൽ ഇതുപോലെ അവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ഞാൻ പലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വിഷയം, നമുക്ക് എല്ലാവർക്കും ഒരു താഴ്മയുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർത്താവ് യേശു ക്രിസ്തുതാണ് ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം പറയാം. കർത്താവ് മനുഷ്യൻ്റെ ലോകത്തിലെ ഫണ്ടമെന്റൽ പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രൈഡ്, സെക്കൻഡ് വൺ ഈസ് ഡിസൊബീഡിയൻസ്. നമുക്കറിയാമല്ലോ ഹോവയുടെ പറഞ്ഞ അവിടെ ആ വിഷയം പോകുന്നില്ല. അതിൽ ഈ പ്രൈഡ് എന്ന് പറഞ്ഞതിനെ തകർക്കാൻ കർത്താവ് ചെയ്ത് ഈ ടുക്ക് ദ ഹ്യൂമിലിറ്റി ഹംബിൾ ഫോം, ഒരു നമ്മെ പോലെ എന്ത് ചെയ്തു, കേവലം മനുഷ്യനായിട്ട് അവൻ താണിറങ്ങി വന്നു. അവനെ താഴ്മയാണ് നിഗളത്തെ ജയിക്കുന്നത്, ഭാവില്ലേ അല്ലേ? നിഗളത്തെ ജയിക്കേണ്ട എങ്ങനെയാ? എനിക്ക് താഴ്മ ഉണ്ടെന്ന് പറയുന്നതല്ലോ. ഇഫ് വി ഹാവ് ദ റിയൽ ഹ്യൂമിലിറ്റി ഇൻ അവർ ഹാർട്ട്, ദെൻ ഒൺലി വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ വിക്ടറി ഓവർ ദ പ്രൈഡ്. അവനെ നിഗളത്തെ ജയിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പൊടിപാതകൾ രണ്ടാമത്തെ ഫണ്ടമെന്റൽ പാപമാണ് ഡിസൊബീഡിയൻസ്. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 5-6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടെ സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തും, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തും എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയും യേശു ക്രിസ്തുവിൻ്റെ അനുസരണവുമായിരുന്നു സാത്താൻ്റെ മേലും പാപത്തിന് മേലും മനുഷ്യന്റെ പാപത്തിന് മേലും ജയമെടുത്തത്. അങ്ങനെ ആയപ്പോൾ ദൈവം അവന് ഏറ്റവും ഉയർന്ന സകലനാമത്തിന് മേലായ നാമം നൽകി എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, മനുഷ്യനെ ദൈവം ഭൂമിയിൽ അവസാനം നിർമ്മിച്ചാക്കി. നിർമ്മിച്ചാക്കി കഴിഞ്ഞിട്ട് അവന് സകലയും വാഴുവാനുള്ള അധികാരം കൊടുത്തെങ്കിലും അവൻ പാപം ചെയ്തു. നമുക്കറിയാം ഏതൻ തോട്ടത്തിൽ അവനുണ്ടായ ഒന്നാമത്തെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ദൈവം ആദാമിനോട് ഹോയോടും പറഞ്ഞത്, ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ സർപ്പമായ ഉപായത്താൽ ചതിച്ചു വന്ന 2 കൊരിന്ത്യർ 11:3 പറഞ്ഞല്ലേ, 2 കൊരിന്ത്യർ 11:3, ദ സേറ്റൻ വാസ് ഡിസീവിങ് ദ ഈവ്. ഈ ഔവയെ ഉപായത്താൽ ചതിച്ചു. ഞാൻ പറയുന്നത് ഈ മക്കളെ, നമ്മളെയൊക്കെ ഈ ഉപായത്താൽ ചതിക്കാൻ നടക്കുന്ന പിശാച, പാപത്തെ പാപമെന്ന് കാണിക്കാതെയും അശുദ്ധിയെ അശുദ്ധി എന്ന് കാണിക്കാതെയും നമ്മെ ഈ പാപത്തിലേക്ക് വളരെ തന്ത്രരൂപേണ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാത്താനാണ്. ഈ ദൈവമക്കളെ നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, വചനം പഠിച്ച് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കാനൊരു തീരുമാനമെടുക്കണം. അങ്ങനെ വന്നാൽ മാത്രം ഏത് ചോദ്യവുമായിട്ട് വന്നാൽ, യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ നമുക്കറിയാമല്ലോ, സേറ്റൻ അപ്രോച്ച് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹി വാസ് ടെംപ്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അല്ലേ, അവൻ സാത്താനെ പരീക്ഷിച്ചത് എങ്ങനെ? സാത്താൻ യേശുവിനെ പരീക്ഷിച്ച എങ്ങനെയാ? ദൈവത്തിന്റെ വചനം എടുത്തോണ്ടാണ് വന്നത്. പക്ഷെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹി വാസ് ടേക്കിംഗ് ദ വെരി സെയിം വേർഡ് ടു ടേക്ക് ദ വിക്ടറി ഓവർ ദ സൈറ്റ്. ആ വചനം തന്നെ എടുത്തുകൊണ്ട് സാത്താനുമേ ജയമെടുത്തു. ഞാനിപ്പോൾ എൻ്റെ വിഷയം അവിടെ ഒന്നെ ഹൗവയുടെ മനസ്സിന് രൂപാന്തരപ്പെടുത്തി ദൈവത്തോടുള്ള ഏകാഗ്രത മാറ്റുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സർപ്പം ഹൗവായെ ഉപായത്തെ ചേച്ച് ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മിക്കുന്ന അവിടെ ഹൃദയത്തെ എന്ത് ചെയ്തു, വഷളാക്കിയതുപോലെ അവൾ മുഖാന്തരം ആദാമിൻ്റെ ഹൃദയം വഷളായ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന സ്ഥാനത്ത് അവിടെ വെച്ചിരിക്കുന്ന ആദ്യം കൊടുത്ത ഉപദേശം എന്തായിരുന്നു? മാനസാന്തരം. എന്തുകൊണ്ട്? ദ സേറ്റൻ വാസ് കറക്റ്റിംഗ് ദി മൈൻഡ് ഓഫ് ദ പേഴ്സൺ. ഒരു പാപിയെ, ഒരു വ്യക്തിയെ പാപിയാക്കി തീർത്തത് അവൻ്റെ മനസ്സിനെ കവർന്ന് അവൻ്റെ മനസ്സിൽ പാപത്തെ ചെന്നുകൊണ്ടിട്ട് അവൻ്റെ മനസ്സുകൊണ്ട് പാപം ചെയ്യിപ്പിച്ചതിനാൽ ഇനി അവൻ സാത്താൻ അസ്വീകരിച്ചതായ ഈ മനസ്സിൽ രൂപാന്തരം വരുത്തുകൊണ്ടാണ് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ്റെ പരിപാടി നടക്കേണ്ടത്. അങ്ങനെ ആ റെസ്റ്റോറേഷൻ വർക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഒന്നാമത് ആവശ്യമുള്ള വിഷയം എന്തുവാ? മാനസാന്തരം. ഇവിടെ മുമ്പേ വായിച്ച വാക്യത്തിൽ പറഞ്ഞ അല്ല, വെളിപ്പാട് സഹിത അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞ ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും എന്ന് പറഞ്ഞിരിക്കുന്ന ആ തീപ്പൊയ്യ എന്ന് പറഞ്ഞ അതിന്റെ മോളി പറഞ്ഞു, ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു ഓർത്തോണം, മാനസാന്തരത്തിന്റെ ആവശ്യകത, ഒന്നാമത് നിത്യമായ യാതനാസ്ഥലത്തേക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിന്നെ അനിത്യമായ യാതനാസ്ഥലത്ത് നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ്, നിത്യമരണം എന്ന ശിക്ഷാവിധിയിൽ നിന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് മാനസാന്തരത്തിന്റെ ആവശ്യം. അത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗം നമുക്ക് എന്തുവാ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. യേശുവും പ്രസംഗിച്ച പ്രസംഗം എന്തുവാ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. പിന്നെ മാനസാന്തരത്തിന്റെ പ്രസംഗം കൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുവിന് മുന്നോടിയായി വന്നതായ യോഹന്നാൻ സ്നാപകൻ ആരംഭിച്ചത്. പുതിയ നിയമം അവിടെ ആരംഭിച്ചില്ലെങ്കിലും യേശുവിന് മുന്നോടിയായി വന്നവൻ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ യേശു ക്രിസ്തുവും ഈ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് അതിനെ പിന്നെ പറഞ്ഞിരിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. മാനസാന്തരം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ മാനസാന്തരത്തിൻ്റെ ആവശ്യകത എന്തിനാ, ഇഫ് യു ആർ നോട്ട് റിപ്പൻറ്റിങ് ബാക്ക് ടു ദ ലോർഡ് യു വിൽ ബി ജഡ്ജ്ഡ് ഇൻ ടു ദി ഇറ്റേണൽ ഹെൽ. അതുകൊണ്ട് നിത്യനരകമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത് യുവർ ലൈഫ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് അപ്പൺ ദ റിപ്പൻറ്റൻസ്. മാനസാന്തരത്തിന്മേൽ നിന്റെ ജീവിതം ആരംഭിക്കണം. ഒന്നെ മാനസാന്തരപ്പെടുന്നതിൻ്റെ ആവശ്യകത അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാനസാന്തരം എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ റീബോർത്ത്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്നതായ നീക്കോദിമോസിനോട് പറഞ്ഞു, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ആ ദൈവരാജ്യം കാണുകയില്ല എന്ന് പറഞ്ഞു. ഈ പുതുതായി ജനിക്കുക അഥവാ റീബോർത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ബർത്ത് എന്ന് പറയുന്നത് സാധാരണഗതി ഡെത്ത് എന്ന് പറയുന്നതാ, ഡിപ്പാർച്ചർ അല്ലേ, ഡെത്ത് ഈസ് ഡിപ്പാർച്ചർ. പിന്നെ മാരേജ് എന്ന് പറയുന്നതോ യുണൈറ്റിംഗ് ടുഗദർ, ഒന്നാകുക അല്ലേ. പിന്നെ ഡിപ്പാർച്ചർ മൂന്ന് വാക്ക് നമ്മൾ പഠിക്കണം. മാരേജ് മീൻസ് അല്ല, ഡെത്ത് മീൻസ് ഡിപ്പാർട്ടിങ്, ദൈവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഡിപ്പാർട്ട് ചെയ്ത് പോകുന്നു, അതാണ് മരണം. രണ്ടാമത് മാരേജ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു കർത്താവിൻ്റെ കാന്തയാകുന്ന പുതിയ നിയമ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു ബി യുണൈറ്റഡ് വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവായിട്ട് ഒന്നായി ചേരുന്ന അവസ്ഥ. സ്തോത്രം. ഇനിയും ബേർത്ത് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാ, അമ്മയുടെ ഉദരത്തിൽ നിന്നും, when it came out, ഇല്ലേ, change of state. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനിച്ചു എന്ന് പറയുന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ വി മസ്റ്റ് ഹാവ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. വീണ്ടും ജന്മം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. പ്രീവിയസ്ലി യു വേർ ഇൻ ദ ഡെഡ് വർക്ക്സ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം ആറാം വാക്യം ഒന്നാം വാക്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. ഒന്ന്, നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ഫണ്ടമെന്റൽ ആരംഭിക്കേണ്ടത് എവിടെ ആയിരിക്കണം, മാനസാന്തരത്തിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിച്ചോണ്ടിരിക്കുക ഞങ്ങളൊക്കെ മാനസാന്തരപ്പെട്ടവരല്ലയോ, ഞങ്ങളോടാണോ മാനസാന്തരം പ്രകടിപ്പിക്കാൻ വരുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചെന്ന് വന്നേക്കാം. രണ്ടു വിധത്തിലുള്ള മാനസാന്തരമുണ്ട്. ഒന്ന്, രക്ഷിക്ക മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഈ വെളിപ്പാട് ദിവസം നമ്മൾ പഠിച്ചു വരുമ്പോൾ രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഏഴ് സഭകളോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഏഴ് സഭകളിൽ രണ്ടാമത്തെ സഭയാകുന്ന സ്മരണ സഭയോടും ആറാമത്തെ സഭയാകുന്ന ഫിലദൽഫിയ സഭയോടും ഗോഡ് വാസ് നോട്ട് ടെല്ലിങ് ടു റിപ്പൻറ്റ്. അവരുടെ മാനസാന്തരപ്പെടാൻ പറഞ്ഞില്ല. എന്താണെന്നറിയോ, അവരുടെ പ്രവൃത്തിയിൽ ഒരു ദോഷവും കണ്ടിരുന്നില്ല. ഞാൻ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വളരെ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്, ഒരു മനുഷ്യന് പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ നല്ല എക്സാമ്പിളാണ് മരണസഭയും വെൽഫെയർ സഭയും. പക്ഷേ അവരോട് ഒരു കാര്യമുണ്ട്, അവർക്കൊരു ഒരു എക്സോർട്ടേഷൻ കൊടുത്തു, എന്താ, ഒരു വാർണിംഗ് കൊടുത്തു, മരണപര്യന്തം വിശ്വസനായിരിക്കാം. മരണപര്യന്തം നിനക്കുള്ളതിന് നീ മുറുക പിടിച്ചുകൊള്ളുക. ഒന്നെ ഭഗവാൻ റോമാലം കെട്ടി പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിൽക്കുന്നു തോന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആരും നിഗളിക്കരുത്, എപ്പോഴും വെരി കെയർഫുൾ, ബി കെയർഫുൾ. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ ബലപ്പം പറയും, ഈ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാം വാർണിംഗ് ബോർഡ്സ് ആണ്. എന്തിനാ? എന്തിനാ? അത് അങ്ങനെ വരാതിരിപ്പാൻ എന്ന് പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതന് എപ്പോഴും ഒരു വാർണിംഗ് ഉണ്ട്, അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക. ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് എനിക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയുന്നില്ല, ഞാൻ ഏതാണ്ട് ആയി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാൽ ആകേണ്ടതിന് ഞാൻ ഓടുന്നു. ഇപ്പോൾ എന്നെ നാളെ കൊലയ്ക്ക് വിധിച്ചു കഴിഞ്ഞിട്ട് കൊലക്കളത്തിലേക്ക് പോകാൻ നേരം ഞാൻ പറയുന്നതാ. അപ്പൊ തന്നെ കോലീസ് പറഞ്ഞ പോലെ പറയാം, ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തിരിവച്ചു, വിശ്വാസം കാത്തു, ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിക്ക് ഏറ്റവും അവസാനം വരെയും ഞാനായി എന്ന് പറയാൻ ഒക്കത്തില്ല, ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് പറയാൻ. ലോകത്തിന് ആർക്കും ഒന്നും പോഴാനൊക്കത്തില്ല, എന്റെ മിടുക്കൊണ്ട് ഞാൻ ജീവിച്ചതല്ല. നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്, ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം നൗ. അല്ലാതെ നമുക്ക് ആർക്കും ഒന്നും പ്രശംസിപ്പാനില്ല. കർത്താവിന്റെ മഹാകൃപയാലാണ് നാം ഇന്നായിരിക്കുന്നത് എന്നുള്ള യഥാർത്ഥമായ ഒരു ഉത്ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഏറ്റവും ആവശ്യമാണ്. പോട്ടെ, എന്റെ വിഷയം അത്. ഒരു മാനസാന്തരം എന്നുള്ള വിഷയം നമ്മൾ പറയുന്നത്, മാനസാന്തരത്തിന്റെ ആവശ്യകത, ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിന് ഒരു യഥാർത്ഥമായ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകണം. ഈ മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നാമത് വായിച്ചാട്ട് കൊലോസ്യ ലേഖനം ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് 20 and 21, കൊലോസ്യ ചാപ്റ്റർ 1 verse 20 and 21. അവിടെ പറയാൻ പറയുന്നു, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ നമ്മെ നിരപ്പിച്ചു. അവൻ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു എന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം എന്തിനായിരുന്നു? മുൻപേ നമ്മൾ എല്ലാവരും ആരായിരുന്നു? ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഓർത്തു കൊള്ളേണ്ടത്, നമുക്ക് ആർക്കും ഒന്നിലും പ്രശംസിപ്പാനില്ല. നമ്മുടെ ആട് സൽപ്രവൃത്തി കണ്ട് നമ്മെ രക്ഷിച്ചതല്ല. പിന്നെയോ, നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, നാം മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ജീവിപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം എപ്പോഴും നന്ദിയാകാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ പറ്റിയ ഒരു താൽക്കാലികമാകുന്ന മരണത്തിൽ നിന്ന് പിടിപ്പിച്ചതോ ഒരു ശരീരത്തിലൊരു രോഗസൗഖ്യം തന്നതോ അല്ല വലിയ കാര്യം. നിന്റെ ആത്മാവിനെ ലോകത്തിൽ ആർക്കും വിടിവിപ്പാൻ കഴിയാത്തൊരു സ്ഥാനത്ത് നിന്റെ ആത്മാവിനെ രക്ഷിപ്പാൻ നീ വഹിക്കേണ്ട മരണം തന്റെ ശരീരത്തിന്മേൽ വഹിച്ച വലവനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്കൊരു നിരപ്പുണ്ടായി. ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ ദർശനം പ്രാപിച്ചു. ദൈവത്തിന്റെ വൈദ്യൻ ഒരിക്കലും ദൈവം നടന്നു പോകത്തില്ല. ആ ദർശനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി മാനസാന്തരം എന്താണ്? വീണ്ടും ജനനം എന്താണ്? മാനസാന്തരം വീണ്ടും ജനനം പഠിക്കുമ്പോൾ, വീണ്ടും ജനനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേർ ആർ 5 steps ഇൻ ദാറ്റ് വൺ. ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ടോണം. വൺ ഈസ് ദ കൺവിക്ഷൻ ഓഫ് സിൻ. ഒന്നാമത് എന്ത് വേണം? പാപബോധം ഉളവാകും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പാപിയാണെന്നുള്ള യഥാർത്ഥമായ ബോധം വരും. രണ്ടാമത് പിന്നെ കൺവിൻസിങ് ദി, അല്ല സോറി, കൺഫഷൻ ഓഫ് ദ സിൻ. പാപങ്ങളെ എന്ത് ചെയ്യുക? ഏറ്റുമതിയായി. കൺഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത് ഈ വെറുതെ ഒരു ഏറ്റുമതിയാണ് കൺഫഷൻ എന്ന് വിചാരിക്കുന്നത്. 28 ദ പ്രോവെബ്സ് ചാപ്റ്റർ 28 verse 13 എന്ന് വായിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനു ദയ ലഭിക്കും. സ്തോത്രം. ഞാൻ കണ്ടുണ്ട് ഈ കൺഫസ് ചെയ്യുന്ന പലതരമുണ്ട്. ഈ ചിലർ കൺഫസ് ചെയ്യുന്നത് ഏതാണ്ട് സമുദായത്തിൻ്റെ ഒരു ചട്ടമായതുകൊണ്ട് കൺഫസ് ചെയ്യുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരു കൺഫഷൻ നടത്തുക എന്ന് വെച്ചാൽ, കൺഫഷൻ വിൽ ബി അക്സെപ്റ്റഡ് ഓൺലി വെൻ യു ആർ ലീവിങ് ദ സിൻ ആൻഡ് ദെൻ കൺഫസിങ് വിത്ത് ദ റിയൽ റിപ്പൻ്റൻസ്. യഥാർത്ഥ മാനസാന്തരത്തോടുകൂടി ആ പാപം വേണ്ട. ഞാൻ പറയട്ടെ, ഇന്ന് രാവിലെ ഞാനൊരു പ്രാവശ്യം ആന്ധ്രയിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ ഒരു ഓഫീസറുണ്ടായിരുന്നു, ഒരു കാത്തലിക് വിശ്വാസികളുടെ വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ, കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്ന വിഷയം, നമ്മൾ കുറ്റമേറ്റു പറയുന്ന വിഷയത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചു വന്നപ്പം ഞാൻ പറഞ്ഞു, സാറിന് എത്ര മക്കളുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ മൂത്ത മോനിപ്പം 13 വയസ്സുണ്ടെന്ന്. ശരി, സാർ ഇന്ന് പോകുന്നു, രാവിലെ പോകുമ്പം പറഞ്ഞു, മോനെടാ ഇന്ന് നിന്നൊക്കെ ചെയ്യണം, ഇന്ന് തന്നെ ഇന്ന് ചെയ്യരുത്. വൈകിട്ട് വരുമ്പോൾ മോൻ പറയുക, പപ്പ പപ്പ അല്ലെങ്കിൽ ഡാഡി ഡാഡി ഞാൻ പപ്പ ചെയ്യരുതെന്ന് പറഞ്ഞൊക്കെ ഞാൻ ചെയ്തു, ചെയ്യാൻ പറഞ്ഞൊന്നും ഞാൻ ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണേന്ന് പറയും, ക്ഷമിച്ചു. രണ്ടാം ദിവസവും ഇതുതന്നെ പറഞ്ഞു, മൂന്നാം ദിവസവും ഇത് പറഞ്ഞു, നാലാം ദിവസം ഇതുതന്നെ പറഞ്ഞെന്ന് പറഞ്ഞപ്പം പുള്ളി പറയണം, ഏയ് രണ്ടു ദിവസം ഞാൻ നോക്കും, ചിലപ്പം മൂന്നാം ദിവസം ഞാൻ പിട കൊടുക്കുമെന്ന് പറഞ്ഞു. അവന് ഈ ഏറ്റ് പറഞ്ഞത് കൊണ്ട് മാത്രം എന്തില്ല, അത് ഓർത്തോണേ, ഏറ്റ് പറഞ്ഞതല്ല കാര്യം, ഏറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കണം. പ്ലേസ് ലീവിങ് ഔട്ട് ദ സിൻ. പാപത്തെ ഒന്ന് പാപബോധം ഉണ്ടാകണം, രണ്ടാമത് പാപബോധം ഉണ്ടായ ശേഷം അത് എന്ത് ചെയ്യണം, അത് ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇനി മൂന്നാമത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടാകണം. നാലാമതായിട്ട് കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. അഞ്ചാമതായിട്ട് നമ്മൾ വി ഹവ് ടു അട്ടർ വിത്ത് അവർ മൗത്ത് ദാറ്റ് ഐ ലെഫ്റ്റ് ഓൾ ദ സിൻ ആൻഡ് ഐ അക്സെപ്റ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവിടാണ് മാനസാന്തരം എന്നതാ വീണ്ടും ജനം എന്താണെന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞു. ഒന്ന് വായിച്ച് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ആ അല്ല, 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം 9-ാം വാക്യം യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവളായിരുന്നു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പിന്നെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയാണ് വന്നേ. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറയണമെങ്കിൽ ഈ ഹാസ് ടു അട്ടർ വിത്ത് ഹിസ് മൗത്ത് ഓർ ഹാസ് ടു കൺഫസ് ഇറ്റ് വിത്ത് ഹിസ് മൗത്ത്. കർത്താവിൻ്റെ നാ വാക്കൊണ്ട് ഏറ്റു പറയണം, ഞാൻ പാപത്തെ ഉപേക്ഷിച്ച് മഷികായി സ്വീകരിക്കുന്നു. ഈ ഞങ്ങളൊക്കെ യാഗോബായിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം ഈ ഒരു കുഞ്ഞിനെ മാമോദിസായി കൊണ്ടുവരുന്നത് നന്നേ. ആദ്യം ചെയ്ത് കൊച്ചിന് പറയാൻ കഴിവില്ലാത്ത എന്തെടുക്കുന്നു, ഒരു ഗോഡ് ഫാദറിനെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഗോഡ് മദറിനെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവർ പറയുന്നത് എന്ത് പറയോ, ഈ കൊച്ചൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് പറയും, ഞാനിപ്പോൾ ജയിക്കുവാണ്, എൻ്റെ മോൻ്റെ പേരിപ്പോൾ ഈശോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ ആകുന്ന ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്, അവിടേ കള്ളാ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് മഷികായെ. എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം പഠിപ്പിക്കുന്നു സാത്താനെ ഉപേക്ഷിച്ച്, സാത്താന്റെ പ്രവൃത്തിയെ ഉപേക്ഷിച്ച് മഷികായെ സ്വീകരിച്ചെങ്കിലേ വീണ്ടും തന്നെ ആകത്തുള്ളൂ. സ്തോത്രം സ്തോത്രം. ഞാൻ ചോദിച്ചിട്ട് മക്കളെ, യഥാർത്ഥമായിട്ട് സാത്താനെ സാത്താന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് വേണം നാം എന്ത് ചെയ്യേണ്ടത്, നാം യഥാർത്ഥമായിട്ട് ദൈവമക്കൾ ആകേണ്ടത്. ഈ മാനസാന്തരത്തിന്റെ ആവശ്യം നോക്കിയാൽ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായം പറഞ്ഞുണ്ട്, ഇത് അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. സകല മനുഷ്യരും എന്ത് ചെയ്യണം, മാനസാന്തരപ്പെട്ടേ പറ്റുകയുള്ളൂ. മാനസാന്തരപ്പെടാതിരിപ്പാൻ ആർക്കും അവകാശമില്ല. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഇനി എന്താണെന്ന് നമ്മൾ പഠിക്കാം. ദൈവത്തെ പലപ്പോഴും മനസാന്തരപ്പെടുന്നു വിചാരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി ഞാൻ എൻ്റെ ഭാവം എല്ലാം ഏറ്റു പറഞ്ഞു പോയിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് മാനസാന്തരം എന്നാണ്. ഈ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആക്ച്വലി അതിൻ്റെ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചിട്ട് എഫ് എസ് ലേഖനം 4-ാം അധ്യായം അല്ല സോറി 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. എഫ് എസ് ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാവണേ, അതിക്രമങ്ങളാലും നമ്മൾ പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവനുയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ അവിടെ ഭാഗം സെക്കൻഡ് വേഴ്സ് എഫേഷ്യൻ സെക്കൻഡ് ചാപ്റ്റർ വേഴ്സ് 2, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും ആണേ. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു കേട്ടോണം, മൂന്ന് കാര്യം ഈ ലോകത്തിന്റെ ദൈവമക്കളാകുന്ന നമ്മള് പണ്ടെങ്ങനെ ജീവിച്ചവരാ, ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നത്? അല്ല, രണ്ടാമത്തെ വാക്യം, മുമ്പേ നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിയെ, ഇപ്പൊ ജീവിക്കുന്ന എങ്ങനെയാ? സ്വതം മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ ലോകത്തിന്റെ? മാനസാന്തരപ്പെട്ട ശേഷം എന്താകണം? ഇത് പറയുമ്പോഴാണ് എല്ലാവർക്കും വിഷമം വരുന്നു. ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകാതെ അല്ല നിന്നെ വിളിച്ചത്. അമേരിക്കയിലുള്ള ദൈവങ്ങളോട് പറഞ്ഞാൽ അവര് പറയും, പിന്നെ അമേരിക്ക വന്നപ്പോ അമേരിക്കാരെ പോലെ ജീവിക്കാതെ എന്തോ എടുക്കാനാ? ഈ ലോകത്തിന്റെ കാലഗതിയെയും പിന്നെ പറഞ്ഞത് ആകാശത്തിലെ അധികാരം. ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ അതെന്നറിയോ? സ്വർഗങ്ങളിലെ ദുഷ്ടാത്മസേന. ഞാൻ ഈ ചിലരോട് പറയാറുണ്ട്, ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ്, സ്വർഗസ്ഥരായ പിതാവിനെ നമ്മൾ അംഗീകരിക്കുന്നതിന് മുമ്പ്, പിതാവായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പ്, ഞാനിപ്പോ നോളിലോട്ട് പറയാ, ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ വാവായെ എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞാൽ ആര് പറയും? മറുപടി പറയും, ഈ ലൂസിഫർ അവനെ വിളിക്കല്ല, അവൻ പണ്ടായിരുന്നു ലൂസിഫർ, അവന്റെ ലൂസിഫർ അതെല്ലാം പോയി, ഇപ്പൊ അവൻ ഈസ് എ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ഞാൻ പിശാചിനെ ലൂസിഫർ എന്ന് വിളിക്കത്തില്ല, നിങ്ങൾ ആരും വിളിക്കരുത് കേട്ടോ. എന്താ ലൂസിഫർ എന്ന് വിളിക്കാതെ എന്താ? ഞാൻ ചോദിച്ചോട്ടെ, യേശുവിന്റെ ദാസനായിരുന്നവന് പിന്നെ അയ്യപ്പന്റെ ദാസനായി കഴിഞ്ഞാൽ പിന്നെ യേശുദാസ് വിളിക്കുന്ന രീതിയാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്വതന്ത്ര ലൂസിഫർ ആയിരുന്നു, പ്രകാശവാസനായിരുന്നു, പിന്നെ അവൻ ആരായി? ഹി ബിക്കെയിം ദ പ്രിൻസ് ഓഫ് ഡാർക്നെസ്, അന്ധകാരത്തിന്റെ പ്രഭുവായി മാറി. ഇവനിപ്പോ സ്വർഗ്ഗമെന്നുള്ള ദുഷ്ടാത്മസേനയായിട്ട് പ്രവർത്തിക്കുക, ദുഷ്ടാത്മസേനയാ, നല്ലതേനയല്ല. അവനാ ഇപ്പം സ്വർഗ്ഗങ്ങളുടെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുണപ്പെടാത്തവൻ, മാനസാന്തരപ്പെടാത്തവൻ ആണവനെ, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ പിശാചിന്റെ മകൻ സ്വർഗ്ഗത്തിലോട്ട് വിളിക്കുക, എന്റെ അപ്പച്ചാന്ന് വിളിച്ചാൽ, ആകാശം എന്റെ പിതാവേ എന്ന് വിളിച്ചാൽ ആര് മറുപടി തരും? പിശാച് പറയും, മോനെ പറഞ്ഞു. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നവർ ആരും ഞങ്ങളുടെ ആകാശം കളിക്കുന്ന പിതാവേന്ന്. സ്വതന്ത്രം ഞാൻ പറഞ്ഞ തെറ്റാന്നോ? നമ്മൾ മാനസാന്തരപ്പെട്ട ചിലരും സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഉയരത്തിൽ നിന്നുള്ള ജനനം പ്രാപിച്ചിട്ട് വേണം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ. പ്രൈസ് ദ ലോർഡ്. ആ ഉയരത്തിൽ നിന്നുള്ള ജനനം നമ്മൾ പ്രാപിക്കണം, അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ മുമ്പേ, ആ അല്ല മുമ്പ്, മുമ്പേ നിങ്ങൾ ആ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, ഇനി വിശ്വാസികളോട് നോക്കണം, നിങ്ങൾ വ്യാപരിക്കുന്ന അനുസരണക്കേന്റെ വ്യാപാരമാണോ അനുസരണത്തിന്റെ വ്യാപാരമാണോ? അനുസരണത്തിന്റെ വ്യാപാരമാണ് വ്യാപരിക്കേണ്ടത്, പക്ഷെ ഇപ്പം വ്യാപരിക്കുന്ന ഏതാ? സ്വതന്ത്രം അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെന്ന് അപ്പോസ്തലപ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അനുസരണക്കേന്റെ മക്കളിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക. എന്തോ ആത്മാവെന്ന് എനിക്കറിയാൻ പാടില്ല, ആത്മാവാണെന്നാ പറയുന്നത്. ദൈവമക്കളിൽ നീ വ്യാപരിക്കേണ്ട ആത്മാവ് ഏതാ? അനുസരണത്തിന്റെ ആത്മാവാണ്. അനുസരണക്കേന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, അനുസരണക്കേന്റെ മക്കളിൽ ഒരു വ്യാപാരമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാരും ഏത് വ്യാപരിക്കരുത്, അനുസരണക്കേണ്ട വ്യാപാര ശക്തി വ്യാപരിക്കരുത് കേട്ടോ മക്കളെല്ലാം. ഓർത്തോണേ, ദ സ്പിരിറ്റ് ഓഫ് ഡിസോബീനിയൻസ് ഷുഡ് നോട്ട് ഹാവ് ദ ഡൊമിനിയൻ അപ്പോൺ യു. ഈ പിശാചിന്റെ അല്ലെങ്കിൽ അനുസരണക്കേണ്ട വ്യാപാര ശക്തി ഇങ്ങോട്ട് വിളിച്ചാൽ എന്തോ എടുക്കും? യു സേ അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന വ്യാപാരം, നമ്മള് അത് പിശാചിന്റെ വ്യാപാരമാണ്. നിങ്ങൾ ആരെങ്കിലും പിശാചിന്റെ മക്കളാണോ? സ്വതന്ത്രം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഒരുമിച്ച് പഠിച്ചു വന്നാ, അവനൊരു നിരീശ്വരവാദിയാണ്. എല്ലാവരും നിരീശ്വരം പറഞ്ഞു നടക്കുക. ഞാൻ ഒരു പ്രാവശ്യം ഇവനോട് ഞാൻ ചോദിച്ചു, ആട് നീ നീ അല്ലേലും പിശാചിനെ പോകാനാന്ന്, ഇയാൾ അല്ലേലും പിശാചിനെ പോകാന്ന് പറഞ്ഞു. ഉടനെ ഇയാളെന്നോ പറയോ, ഹാ ഞാൻ പിശാചിനെ പോകാന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനെ പോകാനാണോ എന്നെ പിശാചിനെ പോകുന്ന വിളിച്ചെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ദൈവം ഇല്ല പിശാചും ഇല്ല, പിന്നെ പിശാചിനെ പോകാൻ പറഞ്ഞത് എന്താ, ദൈവത്തിൻ്റെ മോൻ പറഞ്ഞാൽ എന്താ പല വ്യത്യാസമുണ്ട്. പിശാചും ദൈവം ഇല്ലെങ്കിൽ പിന്നെ പിശാചിൻ്റെ മോൻ പറഞ്ഞാൽ എന്താ, അതും ദൈവത്തിൻ്റെ മോൻ പറഞ്ഞാൽ എന്താ. ഉടനെ അവനും അറിയാം പിശാചൻ്റെ മോനുണ്ട്, ദൈവമുണ്ട്, ദൈവത്തിൻ്റെ മകനും വേണം. അപ്പോട്ടെ, നമുക്ക് എല്ലാവർക്കും ഏത് കേൾക്കുന്ന ഇഷ്ടം, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയോ? അതുകൊണ്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന്റെ ആവശ്യകത, യു ഹാവ് ടു ചേഞ്ച് യുവർ ക്യാരക്ടർ. സ്തോത്രം. അതുണ്ടാകുന്നതിന് ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ഹൗ വിൽ വൺ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ഉള്ളിൽ എന്ത് ജീവിക്കാൻ എന്നെ വിളിച്ചു, ഞാൻ പാപം ചെയ്ത് ഇങ്ങനായി ഇങ്ങനായി കഴിഞ്ഞ് പിന്നെ ഒരു മനസ്സോട് തിരിയുമ്പോൾ എങ്ങനായി തീരും അല്ലേ? ദാറ്റ് ടു ദ പൊസിഷൻ അല്ലേ? മനസ്സിലായില്ലേ? ഐ വാസ് കോൾഡ് ടു ബി ലൈക്ക് ദിസ്, ബട്ട് ഐ ഡിഡ് ദിസ്, ഐ ടേൺഡ് ഇൻ ടു ദിസ് വൈ. ഇനി എന്ത് ചെയ്യണം? എഗൈൻ ഐ ഹാവ് ടു ടേൺ വൺ മോർ ടൈം. ഒന്ന് മാനസാന്തരം കൊണ്ട് പാപം ചെയ്ത്, അല്ലെ മനസ്സിന് രൂപാന്തരം വന്ന് പാപം ചെയ്തെങ്കിൽ മനസ്സിന് രൂപാന്തരം വന്ന് ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. മനസ്സിലായില്ലേ? അതിനാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ഒന്നെ മാനസാന്തരം ഈസ് എ മസ്റ്റ് ഓർഡർ. ദ റിപ്പന്റൻസ് ഇസ് എ റിയൽ തിങ്. ഇറ്റ് ഇസ് എ നെസസറി തിങ് ടു സ്റ്റാർട്ട് എ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതിന് മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം കൊണ്ട്, അതുകൊണ്ട് പറഞ്ഞ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ഒരു പാപിയേ ചൊല്ലി ദൈവം സന്തോഷിക്കുന്നു. വി മസ്റ്റ് ഹാവ് എ ക്യാരക്ടർ, എ ഡിസയർ ഓഫ് ഗെറ്റിംഗ് എ റിയൽ റിപ്പന്റൻസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങളാണ് പറയാണ്. ഇനി ഈ മാനസാന്തരം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പഠിപ്പിക്കുക. ഈ മാനസാന്തരം എന്ന് പറയുന്നത് വെറും റിപ്പന്റൻസ് അല്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഈ യേശാവ് മാനസാന്തരപ്പെട്ടില്ലേ? ഇല്ലേ? അനുഗമിച്ചു. എന്താ അനുഗ്രഹം കിട്ടാത്തപ്പം യേശാവിനെ അറിയാൻ വയ്യ? ആരാ? ബ്രദർ ഓഫ് ജേക്കബ്. ആ വാട്ട് ഡിഡ് ഇറ്റ്? യേശാവ് എന്ത് ചെയ്തു? ആദ്യം പോയി പിതാവിനോട്, പിതാവ് പറഞ്ഞു മോനെ പോയി ഇറച്ചിയൊക്കെ ഉണ്ട് ഉണ്ടാക്കിയുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. വന്നപ്പോൾ അറിഞ്ഞു യാക്കോബ് അനുഗ്രഹം കൊണ്ട്. പിന്നെ പറഞ്ഞോ, അവൻ പിന്നത്തേതിൽ അനുദപിച്ച് കരഞ്ഞു. അനുദപിച്ച് കരഞ്ഞിട്ടും അവൻ എന്തില്ല, മാനസാന്തരത്തിന് ഇടം കിട്ടിയില്ലെന്ന്. ഈ അനുദപിക്കുന്നതും കരഞ്ഞു ചിലർ കണ്ണു കുടിക്കും, എൻ്റെ കർത്താവേ കുടിച്ചു പോയേ ക്ഷമിക്കണേ, പിന്നെയും പോയി കുടിക്കും, കർത്താവേ കുടിച്ചു പോയേ ക്ഷമിക്കണേ. ഇത് പറയുന്നതുകൊണ്ട് മാത്രമല്ല ഗുണമുണ്ടോ? ചെയ്തു പോയേ ക്ഷമിക്കണേ, ചെയ്തു പോയേ ക്ഷമിക്കണേ, ചെയ്തു പോയേ എന്ന് വിധല്ലേ സ്വാതന്ത്ര്യം. അതുകൊണ്ട് എന്ത് വേണം? നീ ചെയ്യാതിരിപ്പാറുള്ള തീരുമാനം. പ്രൈസ് ദ ലോർഡ്. അത് വരുമ്പോഴാണ് യു ആർ ഗോയിങ് ടു ബി അക്സെപ്റ്റഡ് ആസ് എ റിയൽ റിപ്പന്റന്റ് പേഴ്സൺ. ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയായിട്ട് കർത്താവ് നമ്മെ അംഗീകരിക്കുന്നത് അപ്പോഴാകുന്നു എന്നുള്ള നമ്മൾ അറിഞ്ഞോളും. ഇനി മാനസാന്തരത്തിന് നമുക്ക് എന്താണ് ഫാക്ടർ എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വീണ്ടും ജനത്തിൻ്റെ ഫാക്ടർ. നമുക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇൻ ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ ദൈവത്തിൻ്റെ വഴി സംസാരിക്കാം. സംസാരിക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് വർക്കിംഗ് ഹിയർ. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്പിരിറ്റ് എന്തോ ചെയ്യും ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ ശേഷം 16 എട്ടാം വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ 16:8 വാക്യം വായിച്ച്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ലോകത്തിന് ബോധം വരുത്തും. ഹോളി സ്പിരിറ്റ് ഈസ് ഗിവിങ് യു ദി കൺവിക്ഷൻ ഓഫ് യുവർ സിൻ. നിന്റെ പാപത്തെക്കുറിച്ചുള്ളതായി യഥാർത്ഥമായി കൺവിക്ഷൻ തരുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഈ കൺവിക്ഷൻ തരുമ്പോൾ നീ വാസ്തവമായിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ തന്നു. കൺവിക്ഷൻ തരുമ്പോൾ ആക്ച്വലി ഈ റീബർത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. റീബർത്തിൽ രണ്ട് കാര്യം നടക്കണം. പണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഒന്ന്, എബ്രായ ലേഖനം 4 11-ാം വാക്യം, ഹീബ്രൂ chapter 4:12. എന്താണ് മാനസാന്തരം? മാനസാന്തരം നടക്കേണ്ട ക്രിയ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന. ആ ദൈവത്തിന്റെ വചനം ജീവനും, ഹീബ്രൂ 4:12 വേഴ്സ് ആണ് വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായിട്ടുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചെല്ലുന്നതും. ഇറ്റ് ഈസ് പെനിട്രേറ്റിംഗ് വേർഡ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എ പെനിട്രേറ്റിംഗ് വേർഡ് ജസ്റ്റ് ലൈക്ക് ദ ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ്. എന്തുവാ എന്ത് ഈ പെനിട്രേറ്റിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് സെപ്പറേഷൻ ഹാസ് ടു ബി ടേക്കൻ ഹാസ് ടു ബി ഡൺ. അല്ലേ അല്ലേ, മനസ്സിലാകുന്നില്ലേ? ഈ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? ഇരുവായുധനെക്കാളിലും വായുധനുള്ള ഏത് വാളിനെക്കാളിലും മൂർച്ച എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. എന്തിനായി മൂർച്ച കയറിയത്? ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ. എന്ത് ചെയ്യണം? എല്ലാ സഹോദരിമാരും സഹോദരന്മാർ പറയണം, നമ്മുടെ ആത്മാവിൻ്റെയും പ്രാണന്റെയും സന്ധിമജ്ജകളുടെയും ചിന്തകളെ ആഗ്രഹങ്ങളെ എല്ലാം എന്ത് ചെയ്യാൻ പോവാ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സെപ്പറേറ്റഡ്. ഇല്ലേ, അങ്ങനത്തെ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോന്ന് അറിയേണ്ടത്. സ്തോത്രം സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്തു? മുമ്പേ നമ്മൾ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസമയ്ക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന വ്യാപാരത്തിൽ ശക്തിയും കീഴ്പ്പെട്ടു പോയതാ. അങ്ങനെ ഇരിക്കുന്ന സാറ്റൊന്ന്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ആക്ച്വലി ആദ്യമേ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവിംഗ് ദ കൺവിക്ഷൻ ഓഫ് യുവർ സിൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെ കുറിച്ച് നമുക്ക് ബോധം തന്നു. ബോധം തരുമ്പോൾ ഈ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം മറുവശത്തുള്ള ക്രിയ എന്തുവാ? ഇറ്റ് ഈസ് കില്ലിംഗ് ഓർ ഇറ്റ് ഈസ് സെപ്പറേറ്റിംഗ് യു ഫ്രം ദ വേൾഡ്ലി സിൻ. ലോകത്തോട് അടുത്തുള്ള ലോകത്തിന് ഇമ്പകരമായിരിക്കുന്ന പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുക? വേർതിരിക്കുകയാണ് പാപം. അല്ലെങ്കിൽ ലോക മനുഷ്യനെ, ലോക സ്വഭാവത്തെ, ദ മെമ്പേഴ്സ് ഓഫ് ദിസ് വേൾഡ്, അല്ലെങ്കിൽ ദ ക്യാരക്ടർ ഓഫ് ദ വേൾഡ് ഈസ് ഗോയിങ് ടു ബി ക്രഷ്ഡ് ഔട്ട്, ഈസ് ഗോയിങ് ടു ബി കിൽഡ് ഔട്ട്. ദൈവത്തിന്റെ വചനത്തിന് രണ്ട് ക്രിയയുണ്ട്. വൺ ഈസ് വർക്കിംഗ് ആസ് എ ഡബിൾ എഡ്ജ് സ്വേർഡ്. ഇരുവായുധനുള്ള ഒരു വാളിനായിട്ട് വാളിനെ പോലെ നിന്റെ ആഗ്രഹങ്ങളെ വേർതിരിക്കുവാൻ, നിന്റെ ആഗ്രഹങ്ങളെ കൊല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ രണ്ടാം പഠിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആക്ഷൻ, First Peter 1:23. ഈ വേർഡ് തന്നെ രണ്ടാമത് വേറൊരു ആക്ഷൻ ഉണ്ട്. ഫസ്റ്റ്, ഇറ്റ് ഈസ് വർക്കിംഗ് ആസ് എ ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ് വിച്ച് ഈസ് കില്ലിംഗ് ദ ഡിസയർ ഓഫ് യുവർ ഹാർട്ട് അൺടു ദ വേൾഡ്. സെക്കൻഡ് വൺ ഈസ് കെടുന്ന പിച്ചത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ഇറ്റ് ഈസ് എൻ അൺപെറിഷ്ഡ് വേർഡ് ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് ഹാവിംഗ് ലൈഫ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എന്താണ്? ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ജീവനായ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലൈഫ് ഇൻ യു. നിന്റെ അകത്തൊരു ജീവനുള്ളതാക്കുന്ന ഒന്ന് കൊല്ലും, മറ്റൊന്ന് ജീവൻ തരും, അല്ലെങ്കിൽ റീജനറേറ്റിംഗ് പവർ. മനസ്സിലാകുന്നത്? സ്തോത്രം. ഈ മാനദണ്ഡം എന്താണെന്ന് ശരിക്കും പഠിക്കണം. എന്തിനെ കൊല്ലുന്നു? എന്താണ് നമ്മുടെ ഉള്ളിൽ റീജനറേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പോവാ? അല്ലെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ ഉരുവാകാൻ പോവുകയാണ്. ഈ വീണ്ടും ജനത്തിന് നിർബന്ധമായിട്ടുള്ളത് വചനമാണ്, പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ്. ഇറ്റ് ഗിവ്സ് എ കൺവിക്ഷൻ ഓഫ് ദ സിൻ, ഇറ്റ് ഗിവ്സ് എ റിയൽ ഇറ്റ് ഈസ് കൺവിൻസിങ് ദാറ്റ് യു ആർ എ സിന്നർ. എബൌട്ട് യുവർ സിൻ ഇറ്റ് ഗിവ്സ് ദി റിയൽ നോളജ്. പരിശുദ്ധാത്മാവ് നമുക്ക് വചന പാപത്തെ കുറിച്ചുള്ള യഥാർത്ഥമായി ബോധം തന്ന്, ആ പാപത്തെ ജീവിക്കാതിരിക്കാനുള്ള കൺവിക്ഷൻ തരുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ആക്ച്വലി വർക്കിംഗ് ഇൻസൈഡ് അസ്. ഒന്ന് വായിച്ചാട്ടെ, 1 Corinthians 4:15 എന്ന് വായിച്ചാട്ടെ. 1 Corinthians 4:15. ആ നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, പിന്നെ ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. സോ ജനനം വരുന്നത് എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. സുവിശേഷത്താ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? ജനിപ്പിച്ചു. പിന്നെ സുവിശേഷമാണ് ദ റിയൽ റീജനറേഷൻ. സുവിശേഷമാണ്, സുവിശേഷത്താലാണ് റിയൽ റീജനറേഷൻ നടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യുക? സഹായമായി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായവും ദൈവത്തിന്റെ വചനത്തിന്റെ ക്രിയയും ഒന്നു ചേർന്ന് നമ്മെ എന്ത് ചെയ്യുക? മാനസാന്തരത്തിലേക്ക്, വീണ്ടും ജന്മത്തിലേക്ക് നയിക്കുകയാണ്. പിന്നെ വീണ്ടും ജന്മം എന്ന് പറയുന്നത് അഥവാ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ വിഷയമാണ്. ഇനി ഈ മാനസാന്തരത്തിൽ എന്താണ് മരിക്കുന്നത് എന്നുള്ള വിഷയം ഈ ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു 15-16 കൂട്ടം കാര്യം അവിടെ പറഞ്ഞു. ഇത് പറഞ്ഞു വന്നെങ്കിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇതിനെ രണ്ടായിട്ട് അങ്ങ് തിരിച്ചു. ഒന്ന് ഫ്ലഷ്ലി ഡീഡ്സ്, ദി അതർ വൺ ഈസ് ദി ഏർത്ത്ലി ഡീഡ്സ്. ലോകത്തിന്റെ മനുഷ്യനായും ജഡമനുഷ്യനായും ഇതിനെ രണ്ടായിട്ട് അങ്ങ് തിരിച്ചു. പ്രതിശ്രീക്ക് മനസ്സിലാക്കണേ. അതിൽ ലോകമനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ ദ മെമ്പേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊലോസ്യർ 3:5-8 പഠിക്കുമ്പോൾ, അല്ലെ 5-9 പഠിക്കുമ്പോൾ ഈ രണ്ട് മനുഷ്യനെയും പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുക. ഒന്നുങ്ങളൊന്ന് നോക്കിയാട്ടെ. ആകയാൽ ദുർനടപ്പ് അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കണേ. സെക്ഷൽ ഇമ്മോറാലിറ്റി, ദുർനടപ്പ്, സെക്ഷൽ ഒന്ന് പറ. നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടെങ്കിൽ ഇരിക്കുക. നിങ്ങളെ കേൾവിക്കാത്ത എനിക്കെന്തോ മനസ്സിലാകണമെന്ന് എനിക്കറിയാൻ പാടില്ല. സെക്ഷൽ ഇമ്മോറാലിറ്റി, ഓൾ സോർട്സ് ഓഫ് സെക്ഷൽ ഇമ്മോറാലിറ്റി ഈസ് ദ വർക്ക് ഓഫ് ദി വേൾഡ്. പിശാചിന്റെ ആധിപത്യത്തിൽ ഇരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രവൃത്തിയാണ് സെക്ഷൽ ഇമ്മോറാലിറ്റി. അങ്ങനെ ദൈവമൊക്കെ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡൈ ടു ദി സെക്ഷൽ ഇമ്മോറാലിറ്റി, പുട്ട് ടു ഡെത്ത്. ഇല്ലേ, പുട്ട് ടു ഡെത്ത് അൺ ടു ദി ഫൈവ് സെൻസ് വിച്ച് ഹാസ് ബീൻ മെൻഷൻഡ് ഓഫ് വിച്ച് ഈസ് മെൻഷൻ ഇൻ ഹിയർ. അഞ്ച് പാപങ്ങളുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുക. ഒന്ന് സെക്ഷൽ ഇമ്മോറാലിറ്റി. അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ലോകത്തിൽ എവിടെയായാലും സെക്ഷൽ സിൻ ഈസ് എ സിൻ വിച്ച് ഈസ് ഓൾവേസ് ഗൈഡിങ് യു ടു ദ ഇറ്റേണൽ ഡെത്ത്. നിന്നെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയി. നിന്റെ ജഡികമാകുന്നതായ ആ നിന്റെ പാപത്തിലേക്ക് നിന്നെ നയിച്ചുകൊണ്ട് പോയി. നിന്നെ നശിപ്പിച്ചു കളയുന്ന പാപത്തിന് നീ ഒരിക്കലും വിധേയപ്പെടുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞത്, വിവാഹം എല്ലാവർക്കും മാന്യം, വിവാഹത്തിന്റെ കിടക്ക നിർമ്മലമത്രേ. ദ ബെഡ് ഓഫ് ദ മാരിഡ് പീപ്പിൾ ഈസ് അൺഡിഫൈൻഡ്. അതിനകത്ത് അശുദ്ധിയില്ല. പ്രൈസ് ദ ലോർഡ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബട്ട് ദ ഫോണിക്കേറ്റേഴ്സ് ആൻഡ് അഡൾട്ടറേഴ്സ് വിൽ ബി ജഡ്ജ്. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം അമേരിക്കയിലെ ഡേറ്റിംഗ് പദ്ധതി നിന്നെ നിത്യ ന്യായവിധിയിലേക്ക് നടത്തുന്ന ഡേറ്റിംഗ് പദ്ധതിയാണ്. സ്വാതന്ത്ര്യം ഇപ്പൊ ആർക്കും സ്വാതന്ത്ര്യം പറയാൻ ധൈര്യമില്ലെന്ന് തോന്നുന്നു. തലമുറകൾ ഓർത്തുകൊള്ളണം. All the children must understand, dating which has been executed by this, the culture of America, is going to judge you, guide you into the eternal judgment. Nithya paapat nithya naragathilekku ninne naikkunnathaanu ee dating. Devathinte vadanam adu anushasikkunnilla. Culture aanu paranjukondu paapathinte pinnale odarudu. Adu paavam, 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 ashuddhiya. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെ ദൈവം ഇനി മറ്റൊന്നുകൂടെ ഞാൻ പറയാം. ഈ വിവാഹമോചനം നടത്തിയ പിന്നീടുള്ള വിവാഹവും എന്തുവാ? വ്യഭിചാരം. പ്രൈസ് ദ ലോർഡ്. അമേരിക്ക അല്ല, ലോകത്തിൽ എവിടെ ആയാലും ദ വേൾഡ് വിൽ നെവർ ചേഞ്ച്. പ്രൈസ് ദ ലോർഡ്. ധൈര്യമായിട്ട് ഞാൻ പറയും, വിവാഹമോചനം പാപമാണ്. പാസ്റ്റർമാർ നടത്തിയാലും ഭാഗവാ. പിന്നെ വിചാരിച്ചത് പറയുമ്പോ ഉള്ളത് നല്ല ജനിവനാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അശുദ്ധന്മാരെ നിറയ്ക്കാനല്ല ദൈവസഭ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഒരുമിച്ച് ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിൽക്കുവാൻ ദൈവജനമേ നാം ധാരാളം തീരുമാനമെടുക്കണം. കല്യാണം കഴിച്ചേ ഓഫീസിലൊക്കെ പോയിരുന്നു വേറെ പെണ്ണുങ്ങളുമായിട്ട് സഹകരിക്കുന്നവരും ഹൃദയം കൊണ്ട് ഭാവം ചെയ്യുന്ന വ്യക്തികളും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. ഓൾഡ് ടെസ്റ്റമെന്റ് സിൻ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് ലോ ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ് ലോ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ലോ ആൻഡ് ദി ന്യൂ ടെസ്റ്റമെന്റ് ലോ? യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ താണ ലോകത്തിലേക്ക് വന്നപ്പോൾ ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഹു ക്യാൻ അമെൻഡ് ദി ലോ. ലോകത്തിൽ വേറെ പിതാവായി ദൈവത്തിന് പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ എന്ത് ചെയ്യത്തില്ല? ലോ അമെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ആ കർത്താവ് വന്ന് എന്റെ പരിശുദ്ധ ആരംഭിക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചത് ദി ഓൾഡ് ലോ ഈസ് ലൈക്ക് ദിസ്, ഐ ആം ടീച്ചിങ് യു ദ ന്യൂ ലോ. ലുക്ക് ഇൻ യുവർ ബൈബിൾ, മാത്യു ഫിഫ്ത് ചാപ്റ്റർ, മാത്യു ഫിഫ്ത് ചാപ്റ്റർ വേഴ്സ് 21 എന്ന് എടുത്താട്ട്, വേഴ്സ് 21 വൺ വേഴ്സ്. എല്ലാ വാക്യം വായിപ്പിക്കുന്നില്ല, മൂന്ന് വാക്യം മാത്രം വായിപ്പിക്കാം. യു ഷുഡ് നോട്ട് മർഡർ, മറ്റുള്ളവരെ കുല ചെയ്യരുതെന്നും പിന്നെ കുല ചെയ്താൽ അടുത്ത് ഞാനോ നിങ്ങളോട് പറയുന്നത് ദി ഓൾഡ്, വാട്ട് ഇസ് ദ ഓൾഡ് ലോ? വാട്ട് ഇസ് ദ ഓൾഡ് ലോ? യു ഷുഡ് നോട്ട് മർഡർ, കുല ചെയ്തത് ആരെങ്കിലും കുല ചെയ്താൽ അവൻ ഹി വിൽ ബി ജഡ്ജ്ഡ്. നെക്സ്റ്റ് ഞാനോ നിങ്ങളോട് പറയുന്നത് ദാറ്റ് വാസ് ഓൾഡ് ലോ? ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവൻ, അയ്യോ സഹോദരനോട് കോപിക്കുന്നവനല്ല ന്യായവിധിക്ക് യോഗ്യനാകും. പിന്നെ നിസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അതിന്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരുന്നവൻ നിസാരം തന്നെയാ, പിന്നെ മറ്റേതുണ്ട് താഴെ വേറെ ഉണ്ട് കണ്ടു. യു ഫൂൾ, എന്റെ ദൈവമേ വിജ്വാദികളും വേലക്കാരും ഒക്കെ വിളിക്കുന്ന വിളിയെ കേട്ടോ, യു ഫൂൾ എന്നൊക്കെയാ പറയുന്നത്. ഇവൻ എവിടെ പോകുന്ന അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന്. ഉപദേശിമാരെല്ലാം വിജ്വാദികളെല്ലാം സ്വർഗത്തിൽ പോകാൻ നോക്കിയിരിക്കുക, കമ്മറ്റിക്കാതെ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല ഉണ്ടാക്കുന്ന പുള്ളികളെല്ലാം ഇപ്പൊ സ്വർഗത്തിൽ പോകാൻ നോക്കിയിരിക്കുക. സ്വാതന്ത്ര്യം സഹോദരന്മാരെ കയറി മൂടാ എന്ന് വിളിച്ചാൽ അവൻ എവിടെ പോകും? അഗ്നി നരകം. കർത്താവ് യേശു കൂടെ സകല ഭാവം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. ഏറ്റു പറഞ്ഞാൽ മതി, ഏറ്റു പറഞ്ഞാൽ മതി. കള്ള് കുടിച്ച ചേച്ചി പറയുന്ന പോലെ ഉള്ളൂ. നീ ഇന്ന് കോപിച്ച ചേച്ചി പറഞ്ഞു, നാളെയും കോപിച്ച ചേച്ചി പറഞ്ഞു, മറ്റന്നാളും കോപിച്ച ചേച്ചി പറഞ്ഞു, വല്ല ഗുണമുണ്ടോ? കള്ളു കുടിച്ച ചേച്ചി പറഞ്ഞത് പോലെ നമ്മൾ നിൽക്കരുത്. പാപത്തിനോട് നമ്മൾ ജീവിതത്തിൽ വന്നു പോയെങ്കിൽ അതുകൊണ്ടാണ് ഒന്നി ഹോനെ രണ്ടാമത്തെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിലപ്പം പറയും ഒന്നി ഹോനെ രണ്ടാം അധ്യായം ഒന്നാം വാക്യം, അതിൽ ഒന്നാം ഭാഗം ആരും വായിക്കത്തില്ല, രണ്ടാം ഭാഗം എല്ലാവരും വായിക്കും. എന്തറിയോ, കുഞ്ഞുങ്ങള് ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യാതെ ആരെയും വായിക്കത്തില്ല. ആരെങ്കിലും അത് ആദ്യം വായിക്കത്തില്ല. പിന്നെ മറ്റത് ഒരുത്തം പാപം ചെയ്താൽ ഉപദേശിമാർക്കെല്ലാം ഇട്ട അവിടെ ഒരുത്തം പാപം ചെയ്താൽ നീതിമാനായ ദൈവം, നീതിമാനായ ഒരു ഹാരിസൺ, നമ്മുടെ പിതാവിന്റെ അടുക്കൽ എന്തുണ്ട്? അഡ്വക്കേറ്റ് ഉണ്ട്. ചെയ്തോ ഏറ്റു പറഞ്ഞാ മതി, ഏറ്റു പറഞ്ഞാ മതി, ചെയ്തു ഏറ്റു പറഞ്ഞാ മതി. വിശ്വാസി ആരാണെന്ന് പഠിക്കണം. പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അബദ്ധ വശാൽ കോപിച്ചു ഭയങ്കര നെടുമ്പാട് വീണ് കിടന്ന് കരഞ്ഞ് കരയുകയും ആ കോപിച്ച് സഹോദരനോട് പോയി ഒന്നാമത് നെരുപ്പ് പ്രാപിക്കുകയും രണ്ടാമത് വന്ന് ദൈവത്തോട് നെരുപ്പ് പ്രാപിക്കുകയും ചെയ്യുന്നവനെ മാത്രമേ കർത്താവ് അംഗീകരിക്കത്തുള്ളൂ. സഹോദരന്മാരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പലരോടും കോപിച്ചു ഞാൻ കർത്താവിൻ്റെ ഏറ്റു പറഞ്ഞു നിങ്ങൾ ക്രമീകരണം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് നോട്ട് ഗോയിങ് ടു ഫോർഗിവ് യുവർ സിൻസ്. സഹോദരനോട് കോപിക്കുന്നവൻ എന്ത് ചെയ്യണം? യു ഹാവ് ടു റെക്കൺസൈൽ വിത്ത് യുവർ ബ്രദർ. അവനോട് വന്ന് നിരപ്പ് പ്രാപിച്ച ശേഷം മാത്രമേ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ നിനക്ക് അവകാശമുള്ളൂ. സ്തോത്രം. എനിക്കറിയാം ഈ ക്ലാസ് ആർക്കും ഉണ്ടെങ്കിലും ഉണ്ടാക്കത്തില്ല. നമ്മുടെ പ്രമാണം പഴയ പ്രമാണമല്ല. നീ ഫസ്റ്റ് വൺ തേർഡ് ചാപ്റ്റർ വേഴ്സ് 15 ഉണ്ടെന്ന് വായിച്ചേ, 14 ഉണ്ടെന്ന് വായി, 14-15 ഫസ്റ്റ് വൺ തേർഡ് ചാപ്റ്റർ വേഴ്സ് 14. അറിയാൻ
പറ്റില്ല.
സഹോദരനെ, അയ്യോ, സഹോദരനെ പായിക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകന്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല. എന്റെ ദൈവമേ, പെന്തക്കോസ്റ്റിൽ ഒരു ഫിൽട്രേഷൻ നടത്തിയാൽ അരിപ്പ കൊണ്ട് എന്റെ കർത്താവ് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. അരിപ്പ കൊണ്ട് ഇറങ്ങുമ്പം ഒത്തിരി എണ്ണം ചൂഞ്ഞു ചൂന്നങ്ങ് പോകാൻ പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയട്ടെ, ഭയപ്പെടുക, ഭയപ്പെടുക. യേശു പഠിപ്പിച്ച, ഞാൻ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയാണ്. സഹോദരന്മാരെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതെ വൈരാഗ്യവും വിദ്വേഷവും ഭയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണവും സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് മാത്രമല്ല, നിന്റെ മാനസാന്തരം ശരിയായിട്ടില്ല. നീ മാനസാന്തരം, ഞാൻ പറഞ്ഞു, മനുഷ്യൻ ചിലപ്പോൾ അബദ്ധത്തിൽ കോപിച്ചത് പോയെന്നിരിക്കാം, ചിലപ്പോൾ അബദ്ധത്തിൽ ഒരാഘാത വാക്ക് വന്നെന്നിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു റിപ്പൻറ്റ് ആൻഡ് ടേൺ ബാക്ക് ആൻഡ് ടു ദ ലോർഡ്. അത് ചെയ്യുന്നതിന് ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു റെക്കൺസൈൽ വിത്ത് യുവർ ബ്രദർ. നിന്റെ സഹോദരനോട് ആദ്യം പോയി നിരപ്പ് പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, മറ്റുള്ളവരെ വേദനിപ്പിച്ചേച്ച്, മറ്റുള്ളവരോട് ദോഷം സംസാരിച്ച്, മറ്റുള്ളവരോട് ദോഷം പ്രവർത്തിച്ചേച്ച് നീ ദൈവത്തോട് ഏറ്റുപറഞ്ഞെന്ന് പറഞ്ഞതുകൊണ്ട് നിന്റെ പാപം ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല. ഫസ്റ്റ് യു ഹാവ് ടു റെക്കൺസൈൽ വിത്ത് ഗാഡ്, വിത്ത് മാൻ. അല്ലേ, അതല്ലേ പറഞ്ഞു മത്തായിയുടെ 5-ാം അധ്യായത്തിൽ ഈ സഹോദരൻ നിസാര എന്ന് വിളിക്കുന്ന വിഷയവും മൂടാ എന്ന് വിളിക്കുന്ന വിഷയവും പറഞ്ഞേച്ച് ഇങ്ങോട്ട് വന്നിട്ട് അതിന് 24-ാം വാക്യത്തിൽ വന്ന പറഞ്ഞാ, 24-ാം വേഴ്സ് 5-24 ദൈവത്തിന് യാഗം അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് ഒരു വല്ലത് കൊണ്ട് നിനക്ക് ഓർമ്മ വന്നാൽ, ചിലർക്ക് ഓർമ്മ വരുന്നില്ല, അതാ വരുന്ന കുഴപ്പം. എന്നിട്ട് ആത്മാവുണ്ടെന്ന് പറഞ്ഞ് നടക്കുക. നിനക്ക് ആത്മാവുണ്ടെങ്കിൽ ഓർമ്മ വരുത്തും. ഓർമ്മ വന്നാൽ ആ നിന്റെ വഴിപാട് അവിടെ യാഗപ്പെടുത്തിന് മുമ്പ് വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ആ പിന്നെ വന്ന് വഴിപാട് അർപ്പിക്കുക. സഹോദരനോട് നിരപ്പ് പ്രാപിക്കാതെ വഴിപാട് അർപ്പിക്കാൻ പുതിയ നിയമം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്താലും കൊള്ളാം, അക്സെപ്റ്റ് ചെയ്താലും കൊള്ളാം. ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത് ബിഫോർ യു. നീ രണ്ടാമത് പറഞ്ഞിട്ടില്ല, 5-ാം അധ്യായം 27-ാം വാക്യം
വായിച്ചിട്ട്
വ്യഭിചാരം ചെയ്തെന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഒരു 90-ൽ ഇവിടെ വന്നപ്പം പാസ്റ്റർ ഐസി ജോർജിന്റെ ചർച്ചിൽ ഞാൻ വെളിപാട് ദിവസത്തിന്റെ ക്ലാസ് 2-3 വെച്ചു. അന്ന് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് ലോയും ന്യൂ ടെസ്റ്റമെന്റ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. എൻ്റെ മിസ്സസ് ഇരിപ്പുണ്ടായിരുന്നു പുറകിൽ, അവിടെ മുമ്പിൽ 2 ചെറുപ്പക്കാരി പെമ്പിടാനിരുന്നു. അവർ മലയാളമൊക്കെ മനസ്സിലാകും, പറഞ്ഞാൽ എന്തെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി എനിക്ക് പറയുക, ഇനി നമ്മൾ രക്ഷപ്പെട്ടെന്ന്. എൻ്റെ മിസ്സസിൻ്റെ മുമ്പിൽ ഇരുന്ന 2 ചെറുപ്പക്കാരി പിള്ളേർ പറയുക, നമ്മൾ രക്ഷപ്പെട്ടെന്ന്. എന്താ പറയുക? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവനെ നോക്ക്, അവളെ നോക്കുന്നവൻ പാവം. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് അസ്. ഇങ്ങനെ തപ്പി നടക്കുന്ന കുട്ടികളുണ്ട്. മോഹം സ്ത്രീ പുരുഷനെ നോക്കിയാലും പുരുഷൻ സ്ത്രീയെ നോക്കിയാലും മോഹം മോഹമാണ്, അത് പാപമാണ്. നിന്റെ അകത്തം ഏതം മോഹം വരാതെ നിന്നെ സൂക്ഷിക്കുവാൻ ഒരു ദൈവത്തിന്റെ പൈതലി ഓർത്തുകൊള്ളുന്നത്, താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ നാഥനാകുന്ന കർത്താവ് എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിനെ വീണ്ടെടുക്കുന്നതിന് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് കാൽവെള്ള അവസാനത്തോടെ രക്തം വരെയും ഊറ്റിത്തന്ന് യേശുവിൻ്റെ പരിശുദ്ധ രക്താലനെ വീണ്ടെടുത്തിരിക്കുന്നത്. നോട്ട് ടു കമ്മിറ്റ് സിൻ, ബട്ട് ടു അവോയ്ഡ് സിൻ ആൻഡ് ടു ടേൺ ബാക്ക് ടു ദ ലോർഡ്. പാപത്തോട് നമ്മൾ എതിർത്തുന്നുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാ. നിന്റെ അകത്ത് മോഹം വന്നാൽ നിന്റെ ശരീരത്ത് വിലയ്ക്ക് മേടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ള ഒരു ഉപദേശത്തിനകത്ത് ഒരു തെറ്റുകൂടെ ഞാൻ പറയും. എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു ഉപദേശം എന്താ പറയുക, നമ്മുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടുള്ളൂ, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശം നേടുക നടക്കുക. ഞാനിത് എത്ര പഠിച്ചു നോക്കിയിട്ട് ഞാൻ വേദോസം തിന്നിയാൻ കണ്ടത് എൻ്റെ ശരീരവും കർത്താവ് വീണ്ടെടുത്തു. ആത്മാവിൻ്റെ വീണ്ടെടുപ്പും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും നോട്ട് ഇറ്റ് ഈസ് ഫുള്ളി കമ്മിറ്റഡ് ബട്ട് പാർഷ്യലി. എൻ്റെ ആത്മാവ് വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത് അവൻ്റെ ആത്മാവ് കൊണ്ടാണോ അവൻ്റെ ശരീരം കൊണ്ടാണോ? വളരെ ആലോചിച്ച് പറയണം. റൂട്ട് കോസ് എവിടാ? ആത്മാവല്ലേ. ഞാൻ മോട്ടിച്ചു, മോട്ടിക്കുന്നതിന് കണ്ണ് കണ്ടു, അങ്ങോട്ട് കൊടുത്തു, അവിടെ മോഹമുണ്ടായി. കണ്ണിനല്ല മോഹമുണ്ടായത്, അകത്താ മോഹമുണ്ടായത്. മോഹമുണ്ടായപ്പോ കമാൻഡിങ് വന്നു, പോയി എടുത്തോളാൻ. കയ്യാ ചെയ്തത്, പക്ഷെ ഭാവം ജയിക്കുന്നാരാ? എന്റെ ആത്മാവാ. നമ്മുടെ ആത്മാവും ശരീരവും പ്രാണനും ഒരുപോലെ വീണ്ടെടുത്തിരിക്കുക. പക്ഷേ വീണ്ടെടുപ്പ് ഇറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്, ഇറ്റ് ഇസ് ഗോയിങ് ടു ബി പെർഫെക്റ്റ് ഓൺലി അൺ ടു ദി എൻഡ് ഓഫ് അവർ ലൈഫ്. ഉദാഹരണം വായിച്ചു, രണ്ട് ഒന്ന് കോട്ടി ആറാമധ്യായം 19-20 വാക്യം വായിക്കും. നമ്മുടെ ശരീരം കർത്താവ് വീണ്ടെടുത്തിരിക്കുക. ഒരു ദൈവത്തിന്റെ പൈതന്റെ ശരീരം കർത്താവ് വീണ്ടെടുത്തു എന്നുള്ളത് തെളിവ് വായിച്ചു വായിച്ചു. ഫസ്റ്റ് കോരിന്ത്യർ 6 ചാപ്റ്റർ വേഴ്സ് 19 and 20. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ, യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ആത്മാവാമോ ശരീരം മന്ദിരം? ഒന്ന് പറയുക മക്കളെ, ഞാൻ പറയാൻ തെറ്റുണ്ടെങ്കിൽ എന്നോട് പറ. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്നും പിന്നെ നിങ്ങളെ വിലക്ക് മേടിച്ചിരിക്കുക. എന്റെ ആത്മാവിനെയാണോ? നിങ്ങളെ വിലക്ക് മേടിച്ചിരിക്കാൽ ഇനി നിങ്ങൾ, യു ആർ നോട്ട് ഓഫ് യുവർ ഓൺ, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പിന്നെ അടുത്ത വാക്യം, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട്, ശരീരം കൊണ്ട് ദൈവത്തെ. സോ വാട്ട് അബൌട്ട് അവർ ബോഡി? ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. ഇറ്റ് ഹാസ് ബീൻ പർച്ചേസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാണ് എന്റെ ശരീരം. ദൈവത്തിന്റെ വയതിലെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ കണ്ണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ചെവി, നിന്റെ നാക്ക്. അശുദ്ധമായത് ചെയ്യരുത്, അശുദ്ധമായത് കാണരുത്, നോക്കരുത്. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ശരീരം വീണ്ടെടുത്താന്നോ? ഒന്ന് പറയപ്പ. സ്തോത്രം. ഈ ആര് പഠിപ്പിച്ച? ഞാൻ പഠിപ്പിച്ചാലും നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. പോയി, യു ഗോ ആൻഡ് സെർച്ച് എ സ്ക്രിപ്ചർ വെതർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ നോട്ട്. സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നമ്മുടെ ആത്മാവ് എന്ത് ചെയ്ത? ആത്മാവ് മാത്രമല്ല ശരീരവും പ്രാണനും എന്റെ കർത്താവിന്റെ കാൽവരക്കത്താൽ വീണ്ടെടുക്കപ്പെട്ടതായാൽ അജക്കത്തിന്റെ വിലയാർത്ഥമായിരിക്കും. ദൈവത്തിന്റെ പൈതലേ, നീ യഹോവയ്ക്ക് വിശുദ്ധൻ എന്ന നിന്നെ തന്നെ എണ്ണിക്കൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദുർനടപ്പ്, ഓൾ സോർട്സ് ഓഫ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി, പിന്നെ ഓൾ ഇംപ്യൂരിറ്റി, ഏത് അശുദ്ധിയും, നമ്മൾ അശുദ്ധമായതൊന്നും കാണാതെ അശുദ്ധമായതിനോട് എതിർത്ത് നിൽക്കുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈ ബോഡി ഹാസ് ബീൻ പർച്ചേസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? അശുദ്ധിക്ക് മരിക്കണം. പിന്നെ ലസ്റ്റിനോട് മരിക്കണം. ദെൻ ഓൾ സോർട്സ് ഓഫ്, ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട്, ആഭരണം. ഞാൻ ചോദിച്ചത്, ഈ ആഭരണത്തിന്റെ ഉപയോഗം എന്തുവാ? പൊന്ന് പാപമല്ല, പൊന്ന് ദൈവം സൃഷ്ടിച്ചതാ. പ്ലാറ്റിനും ദൈവം സൃഷ്ടിച്ചതാ. വെള്ളി ദൈവം സൃഷ്ടിച്ചതാ. പൊന്നും വെള്ളി ഒന്നും എന്തല്ല. ഇത് തട്ടി ഉരുട്ടി നിന്റെ ഗമയ്ക്ക് ഉപയോഗിക്കുമ്പോൾ, ചിലതുപോലെ ഞാൻ ഗമയ്ക്കൊന്നും അല്ല ഉപയോഗിച്ചാ, പിന്നെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഞാൻ കുയിൽ വെച്ച് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഒരാൾ എഴുതുന്നു, ഒരു ചെറിയ കടുക്കനും, ഒരു ചെറിയ മാലി, ഒരു ചെറിയ വളയിൽ കാര്യക്കൊക്കെ എടുക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ ഒരു കസാപ്പുകാരനുണ്ട്, ബുച്ചർ. അവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അച്ഛാ ഞാൻ മാനസാന്തരപ്പെട്ടു. ചോദിച്ചാൽ എങ്ങനെ അറിയാൻ കുഞ്ഞു? എനിക്ക് പണ്ട് 10 ഓപ്പ കണ്ണ് വേണമായിരുന്നു, ഇപ്പൊ 1 ഓപ്പ കണ്ണ് മതി. പണ്ട് എനിക്ക് മൂന്ന് കെട്ട് ബീഡി വേണമായിരുന്നു, ഇപ്പൊ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓരോ ബീഡി വേണം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ വലിയ ഭാവി കൊച്ചു ഭാവി എന്നല്ല. ഇപ്പൊ ആഭരണക്കാർ പറയുന്നതാ എല്ലാ ഊരി. ഞാൻ ചോദിച്ചിട്ട് ഈ ആഭരണ തരാ അത് പാവയില്ലേ, കുറച്ച് വാരിയ ഇടപ്പാ കുറച്ച് കൂടുതൽ കിട്ടാവ് കുഴപ്പമില്ലവാ, ഏതായാലും പാവമില്ലല്ലേ. ആഹാ എല്ലാം വേണ്ടി പാവമില്ലെങ്കിൽ പിന്നെ കുറച്ച് കൂടുതൽ വാരി ഇട്ടാ എന്താ ഒന്ന് പറയപ്പാ. ചില പറയുന്ന പുതിയ നിയമത്തി ബാക്കിയുണ്ടോ എന്തെല്ലാം അപ്പ തപ്പിക്കൊണ്ട് വരുന്നത്. ഞാൻ ഇന്ന് ആരാണ്ട് വൈബി ചെയ്യിപ്പിച്ചു, ഈ നിങ്ങളെല്ലാം എൻ ഐ ബി എടുത്ത് വായിക്കണം കേട്ടോ, ന്യൂ ഇന്റർനാഷണൽ വേർഷനി. അതാ ഇപ്പൊ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബൈബിളാണ്. ഫസ്റ്റ് പീറ്റർ തേർഡ് ചാപ്റ്റർ തേർഡ് വേഴ്സ് പറയുന്നത്, യുവർ ബ്യൂട്ടി ഷുഡ് നോട്ട് കം ഫ്രം, യുവർ ബ്യൂട്ടി ഷുഡ് നോട്ട് കം എന്നാ ഒന്ന് വായിച്ചു, എൻ ഐ ബി വേണ്ടി ഒന്ന് വായിച്ചു. ഫസ്റ്റ് പീറ്റർ തേർഡ് ചാപ്റ്റർ തേർഡ് വേഴ്സ്. ആ നമ്മുടെ മലയാളം വായിച്ചാൽ എൻ ഐ ബി എന്ന് വായിക്കണം. ആ യുവർ ബ്യൂട്ടി ഷുഡ് നോട്ട് കം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്തുവാ, കുറച്ചാകാമെന്നാണ്. യുവർ ബ്യൂട്ടി ഷുഡ് നോട്ട് കം ഫ്രം ഔട്ട്വേർഡ് അഡോൺമെന്റ് സച്ച് ആസ് ബ്രൈഡഡ് ഹെയർ, വെയറിംഗ് ഓഫ് ഗോൾഡ് ജ്വല്ലറി ആൻഡ് ഫൈൻ ക്ലോത്ത്സ്. ആ അവിടെ വരുമ്പോഴാണ് ഫൈൻ ക്ലോത്ത്സ്. എന്തെങ്കിലും കൊണ്ട് കൊല്ലാൻ പോവാ സാഹ, പെരുദൈവമേ കല്യാണം വരുമ്പോൾ കാണാം സൗകര്യമായിട്ട് പെട്ടിക്കാത്ത പട്ടുസാരിയെല്ലാം പുറത്തോട്ടു. എനിക്കിപ്പം വന്ന് എനിക്ക് വലിയൊരു കാര്യ കുഴപ്പം പറയാമല്ലോ. എൻ്റെ അവരെന്നുവെച്ചാൽ ഞങ്ങൾ പെന്തക്കോസുകാർ കൊച്ചു ചെറുപ്രായത്തെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പെന്തക്കോസുകാർക്ക് കല്യാണത്തിന് വരുമ്പോൾ ഒരു ഡ്രസ്സ്, അത് കഴിഞ്ഞ് പാവപ്പെട്ട മനുഷ്യനെ എല്ലാം അവിടെ ഇരുത്തിയച്ച് ഇപ്പോൾ കാര്യമാകാൻ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ കല്യാണം നടത്തിയച്ച് നിങ്ങൾ കാര്യമാകാൻ പോയി അന്നേരം ഞങ്ങൾ തലം വിടും, നിങ്ങൾ ജോലുണ്ടാൻ അവിടെ നിൽക്കത്തില്ല. ഇത്ര പെട്ടെന്ന് അഴുക്കായോ, അഴുക്കായതാണോ ഇവന്റെ ഗമ കാണിക്കാനാണോ? ആ പവർ സ്വോത്രം സ്വോത്രം ബാർക്ക് സ്വോത്രം വരുന്നില്ല. ഞാന് ഇന്ത്യ ഗവൺമെന്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സയന്റിസ്റ്റായിട്ട് ജോലി നോക്കുന്ന സമയത്തായിരുന്നു എന്റെ കല്യാണം. ഒരു മുണ്ടു പോലെ ഷർട്ടും ഇട്ടുണ്ട് എന്റെ കല്യാണം. എന്റെ ഭാര്യ എനിക്ക് ഒരു ഓയിൽ സാരി കൊടുത്തോണ്ട് വന്നത് കല്യാണം. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം എം എസ് സി റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞവരാരുമില്ല, എല്ലാം ഭീഷണിക്കാരും ഒക്കെയാണ്. അവരെന്ന് പറഞ്ഞെന്നറിയാമോ, വി നെവർ അറ്റൻഡ് സച്ച് എ സിമ്പിൾ മാരേജ് ബട്ട് ഇറ്റ് വാസ് സോ ഗ്രാൻഡ്. ദൈവമക്കളെ ഞാൻ ചോദിച്ചിട്ട് ഈ പ്രൗഢി കാണിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആ കൊള്ളാം നന്ദി, ഈ ബ്യൂട്ടീഷ്യൻ അടുക്കളൊക്കെ പോയിച്ച് വരുമ്പോളി ആ കൊള്ളാം നന്നായിരിക്കുന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങോട്ട് മാറിയിട്ട് പറയും, ഇവിടാ അവിടെ ഗമ കണ്ടി ഇവിടെ ആരായാലും നമുക്കറിയാം. ഞാനിപ്പോൾ ചെവിക്ക് കേട്ടിട്ടുണ്ട് നമ്മളെ കേക്ക പറയുന്നവാ നന്നായി മാറിപ്പോയി പറയാന്നറിയോ, അമേരിക്ക പോയിരുന്നു ഗമയാണ് കാണിക്കുന്നത്. ഇതൊക്കെ പറയിപ്പിക്കുന്നതിനെക്കാട്ടിലും ഞാൻ പറയട്ടെ, ഞാൻ അമേരിക്കയിൽ വന്നവളെ ഒത്തിരി പേർ എന്നെ കല്യാണത്തോട് ഞാൻ പ്രത്യേകം പറയും, ഞാൻ കല്യാണം നടത്തണമെങ്കിൽ സിമ്പിളായിട്ട് വരണം, പരിപാടി ഒന്നും പറ്റത്തില്ല. വിളിക്കണ്ട വിളിക്കണ്ടപ്പാ, ഞങ്ങളെ വിളിച്ചത് കല്യാണം നടത്താനും ചവ കുഴിച്ചിടാനും അല്ല, ഞങ്ങളെ വിളിച്ചത് നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ. ആഹാ സ്തോത്രം സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. കല്യാണം നടന്നെ കാജ്യം വാങ്ങിക്കൊണ്ട് പൊയ്ക്കോട്ട്, ഞങ്ങൾക്ക് അങ്ങനത്തെ കാജ്യം വേണ്ട. സ്തോത്രം, ഞങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധി കാണത്തെ കൊണ്ണം കണക്ക് കൊടുക്കേണ്ടവരായാൽ. The simplicity which is in Christ has to be revealed even at our marriage also. ദൈവമക്കളെ നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കുവാൻ, ഇത് കേട്ട് ചിരിച്ചു പോകരുതേ. ഞാൻ പറയുന്ന പോയിരുന്ന് രാത്രി കരയണം. കർത്താവിൽ ഒരു യഥാർത്ഥ മാനസാന്തരം ഞങ്ങൾക്ക് നൽകി തന്നാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പ്രൈസ് ദ ലോർഡ്. മാനസാന്തരം അതിരത്തലല്ല, മാനസാന്തരം യോഗ്യമായ ഫലം കായ്ക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവമക്കൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ വേൾഡ്ലി സിൻ അഥവാ നാച്ചുറൽ മാൻ സിൻ എന്ന് പറഞ്ഞത് ഫോണിക്കേഷൻ, ഫോണിക്കേഷൻ ആൻഡ് അഡൾട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൽ ഇമ്മോറാലിറ്റി, ഓൾ സോർട്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, ഓൾ സോർട്സ് ഓഫ് ലസ്റ്റ് ആൻഡ് ഓൾ സോർട്സ് ഓഫ് അവിടെ പറഞ്ഞിട്ട് അല്ലേ, വിഗ്രഹരാധനായ അത്യാഗ്രഹം, കവച്ചസ്നെസ് ദ്രവ്യാഗ്രഹവും പാവുക കേട്ടോ. അത്യാഗ്രഹം ദ്രവ്യാഗ്രഹം ഇതൊക്കെ പാവുക, ഇതിനെയൊക്കെ വിട്ടുകളഞ്ഞു വെച്ച് നമ്മൾ നമ്മളെ അതിനെ മരിപ്പിക്കണമെന്നാണ് പറഞ്ഞു. ആ മരിപ്പിക്കുന്നതിനെ കൊണ്ട് കുഴിച്ചിടുന്ന സ്നാനം എന്ന് പറയുന്നത്, സ്നാനത്തിൽ കുഴിച്ചിടുന്ന് പറയും എന്താ കുഴിച്ചിട്ടത്, സോദര സോദര സ്നാനത്തിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു മരണം ഉണ്ടാകണം. മരിച്ചു കുഴിച്ചിടുമ്പോഴാണ് യേശുവിനോട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പദവി ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാക്കി വാസ്തവമായി കർത്താവ് വൃക്ഷം ജീവിക്കുമ്പോൾ പിന്നെ നമ്മുടെ ജഡത്തിലുള്ളതാണ് അത് കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം. ഇതൊക്കെ നമ്മളെ എത്ര മാന്ധാന്തരപ്പെട്ടാലും പോകത്തില്ല. പിന്നെ ഇതിനെന്ത് ചെയ്യണം? ഡെയിലി യു ഹാവ് ടു മോട്ടിഫൈ. അതിനെ ദിവസേന മരിപ്പിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കണതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ണിപ്പിച്ചടിമയാക്കുന്നു. കോപം വരുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ചെയ്തിട്ടുള്ള യുവതികമേ കോപം വന്ന് അടക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കു പിടിച്ച് ഞെരിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ കൃപതരടേ കൃപതരടേ. പ്രത്യേകിച്ച് കൂടുതൽ കോപിക്കുന്ന ഭാര്യമാരോട്. ഏത് ഭർത്താക്കന്മാരും ഇവിടുത്തെ ഭാര്യമാരോട് നടക്കുമെന്ന് എനിക്കറിയാൻ മതി. ഇവിടുത്തെ കോപിക്കാൻ ചെന്ന് അവർ പറയും ഞാനും ഉണ്ടാക്കുന്നതാ, ചുമ്മാതിരിക്കാൻ പറയും. സ്തോത്രം. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും. ഭാര്യമാരോട് കോപിക്കാൻ ചെന്ന് ആ പാവങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കുന്നത് അയ്യമ്മേ വല്ലവരും വളർത്തി വിട്ട കൊച്ചിനെ ഇവിടെ കൊണ്ട് നമ്മളിട്ട് കുറെ കോപിപ്പിച്ച് അങ്ങോട്ട് കിടന്ന് വിഷമിപ്പിച്ചിട്ട് എന്തോ കാര്യം. ഞാൻ മാനസാന്തരപ്പെടാൻ ഇങ്ങനെ ഇവിടുന്ന് ഒത്തിരി കുറച്ച് 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 പോർ ചെയ്ത് പോർ ചെയ്ത് പിന്നെ ജയിച്ചു. സ്തോത്രം. ഇപ്പം വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ സ്തോത്രം. ഇത് വളരെ പ്രയാസമാണ് കോപം വന്നാൽ. ഇപ്പം ഞാൻ പറഞ്ഞു ഇനി മരണം വരെ ഈ കോപം വന്നാൽ എന്ത് ചെയ്യണം? ഒതുക്കണം. ഈർഷ്യ വന്നാൽ ഒതുക്കണം. ഓരോ ദിവസം നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതായ പ്രായത്തിൻ്റെ അളവ് പ്രായിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അവനെ മാനസാന്തരത്തിൽ ആദ്യം നമ്മുടെ ലോക മനുഷ്യൻ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും ആഭരണത്തെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ദൈവമക്കളെ എൻ്റെ കർത്താവ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ടൈമിൽ വളരെ കർശനമായിട്ട് പറഞ്ഞു, ആഭരണം നിങ്ങളുടെ നീക്കിക്കളയണം. ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്നു, ഞാൻ നിന്നെ ഐ വിൽ കൺസ്യൂം യു, ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ ആ കർത്താവ് പഴയ നിമിഷം അത്രയും പറഞ്ഞെങ്കിൽ പുതിയ നിമിഷം അത്ര അധികം പറയും. നമ്മളിപ്പം ഓട്ടോസമെന്റായി മുന്നോട്ട് പഠിച്ചു പഠിച്ച് പഠിച്ചില്ലേ? പഴയ നിമിഷത്തിൽ പറഞ്ഞു നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്ക, ശത്രുവിനോട് ശത്രുവിനെ പകയ്ക്ക. പുതിയ നിമിഷം വന്നപ്പോഴോ ഞാൻ ഒന്നിനോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. നമ്മുടെ പ്രമാണം മോർ പ്യൂരിഫൈഡ് ലോ. അങ്ങനെയാണെങ്കിൽ ലോകവും ലോകത്തിന് പറഞ്ഞ യാക്കോബ് നാലാം അധ്യായത്തിൽ പറഞ്ഞെന്തോ ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഓ സ്നേഹമൊന്നുമില്ല, വശ ശരീരത്തെ വാരിയിട്ടേക്കുന്ന ഉള്ളില്. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ദൈവമക്കളെ നമുക്ക് ജീവിപ്പ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവ പരിശുദ്ധാത്മാവ് നമ്മെ അതിനുവേണ്ടി നയിക്കുന്നതിനാൽ ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് യഥാർത്ഥ ഒരു മാനസാന്തരം ഞങ്ങൾ നൽകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, ഒരു നിമിഷം നേരം പ്രാർത്ഥിച്ചു.